ഇന്ന് രാവിലെ നേരം ഈ സ്പാനിഷുകാര ജനങ്ങളിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞത് തികച്ചും ഒരു വിശേഷ ഭാഗ്യമായി കരുതുന്നു. ജിമ്മിന് ഇത് കിട്ടുന്നുണ്ടോ എന്നും ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഓ, അദ്ദേഹത്തിന് റെക്കോർഡിംഗ് കിട്ടുകയാണ്. ഓ, മുമ്പ് ഇവിടെ സഹോദരൻ ഗാർഷിയുമായി ഞാൻ വന്നപ്പോൾ എനിക്ക് ആ ചെറിയ സ്പാനിഷ് പാട്ട് സംഘം ആലപിച്ചു നൽകിയ റെക്കോർഡിംഗ് ഇന്ന് എന്റെ കൈവശമുണ്ട്. അവർ എനിക്കായി പാടിയ ആ ചെറു മുഖ്യ പാട്ട് ഞാൻ മറന്നുപോയി. എന്നാൽ ഓ, ഞാൻ അതിന് എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നത്. ആ കുട്ടികളെല്ലാം ഇപ്പോൾ വളർന്നും വിവാഹവും കഴിച്ചിട്ടുണ്ടാകും. ഞാൻ അവയെ വല്ലപ്പോഴും ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നേരം അകത്തേക്ക് വരുമ്പോൾ കുഞ്ഞു ജോസഫിനെ കണ്ടു. ഇപ്പോൾ അത് എന്നിൽ എന്തോ വാസ്തവമായി ഒന്ന് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാനായതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാനായി എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ്യ. ഞാൻ ആ വാക്ക് ഒരിക്കലും മറക്കില്ല. ഒരിക്കൽ ഒരു ബധിരയായ സ്ത്രീയോട് എന്റെ ആദ്യ വാക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുന്നത് മുഴുവനും തെറ്റായിരിക്കാം. നോക്കൂ, ഇപ്പോൾ അതെനിക്ക് ഏറ്റവും നന്നായി ഓർക്കാനാകുന്ന ഇങ്ങനെയാണ്. ഓയ്, അത് ശരിയാണോ? എന്നെ കേൾക്കാമോ? ഓയ്, കേൾക്കുന്നോ? പിന്നെ ഒരിക്കലും മറക്കാത്ത മറ്റൊന്ന്, ഗ്ലോറിയ ഏ ദിയോസ്. എത്ര ആശ്ചര്യം! എനിക്ക് മെക്സിക്കോ സിറ്റിയുടെ തലസ്ഥാനത്ത് പോകാൻ അവസരമുണ്ടായപ്പോൾ ഞാൻ അവരുമായി അവിടെ വെച്ച് സംസാരിച്ചു. ഞാൻ എത്ര സന്തോഷവാനായിരുന്നു. മാത്രമല്ല, ഞാൻ സാധാരണ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ ഫിൻലാൻഡിലേക്കാണ് പോയത്. ഒരു ഫിൻലാൻഡുകാരി മകളെയോട് സംസാരിച്ച് എനിക്കിപ്പോഴും ഓർമ്മയിൽ വരുന്നു. അവർ ബെഥനി എന്ന് വിളിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓരോ രാജ്യത്തിനും അതിന്റേതായ ആശയങ്ങളുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രതിധ്വനിക്കുന്നു. ഞാൻ അതിന്റെ വളരെ അടുത്തായിട്ടാണോ? നിങ്ങൾ ശരിയായി കേൾക്കുന്നു? അതെങ്ങനെയുണ്ട്? ഈ ചെറിയ മഹിള, അവൾ വളരെ സുന്ദരിയായ ചെറിയ വ്യക്തിയാണ്. എന്നാൽ അവൾ എന്നെ പോലെയാണ്. അവൾ വളരെയേറെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ആ ദ്വിഭാഷയെ, അവൾ വളരെ വേഗത്തിൽ സംസാരിച്ചിരുന്നാൽ ദ്വിഭാഷയ്ക്ക് അവൾ എന്താണ് സംസാരിക്കാൻ ഇച്ഛിക്കുന്നത് എന്ന കാര്യത്തെ അത്രയും വേഗത്തിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ അവിടെ നിൽക്കുമ്പോൾ അവളുടെ മുഖം ചുവന്നു വന്നു. അവൾ പറഞ്ഞു, അവിടെ ബാബിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ അകപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചു. ആ പക്ഷികളെല്ലാം ഇംഗ്ലീഷിൽ പാടുന്നു, നായ്ക്കൾ ഇംഗ്ലീഷിൽ കുരയ്ക്കുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നതും ഇംഗ്ലീഷിലായിരുന്നു. എങ്ങനെയൊക്കെ ആയാലും നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത്, അത് ആയിരം ആണ്ട് വാഴ്ചയിലെ ഭാഷ എന്റെ ഭാഷയായിരിക്കും, തീർച്ചയായും. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന നമുക്ക് അത് വാസ്തവമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു സ്വർഗീയ ഭാഷയുണ്ട്. വാഷിംഗ്ടണിലെ ഒരു നയതന്ത്രജ്ഞനായ ബ്രദർ റോവെ ഇന്ന് രാവിലെ സമയം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം 5 അല്ല 6 7 പ്രസംഗങ്ങളെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തി എന്റെ മുന്നിലിരിക്കുമ്പോൾ ഈ പ്രസംഗം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് എനിക്ക് എത്ര നന്നായി അനുഭവപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ സാക്ഷ്യം എനിക്ക് എല്ലാ നേരത്തേതിനേക്കാളും വിശിഷ്ടമായതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു ലൂഥറൻകാരനായിരുന്നു, കത്തോലിക്കനോ അതല്ലെങ്കിൽ ലൂഥറനോ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അയാൾ പറഞ്ഞത്, അയാൾ ഒരു പെന്തക്കോസ്റ്റ് മീറ്റിംഗ് വെച്ച് എന്തോ ചിലത് കൂടാരത്തിന്റെ അടിയിലൂടെ എഴുതുന്നത് പോലെ തോന്നി. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവസാനം അദ്ദേഹം അൽത്താരയിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങി. അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് അദ്ദേഹത്തിന് വന്ന് അത്രയേറെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഏകദേശം 7 വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹത്തിന് സംസാരിക്കാനാകുമെന്നാണ്. പിന്നെ പറഞ്ഞു, അദ്ദേഹം അവയിൽ ഒരെണ്ണത്തിനോട് ശ്രമിച്ചു, അത് പ്രവർത്തിച്ചില്ല. അപ്പോൾ മറ്റൊന്നിനോട് ശ്രമിച്ചു, അതും പ്രവർത്തിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും കഴിയുന്നത് പോലെ അദ്ദേഹത്തിനും സ്പാനിഷിലും സംസാരിക്കാനാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവയിൽ എല്ലാറ്റിലും ശ്രമിച്ചു. മാത്രമല്ല, അവയൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. പിന്നെ നോക്കൂ, എന്താണെന്നറിയാമോ? ദൈവം ഒരു നല്ല ദൈവമാണ്. അവൻ താഴേക്ക് വരികയും അദ്ദേഹത്തിന് അതിനു മുമ്പ് ശ്രമിച്ചു നോക്കാത്തൊരു ഭാഷ അദ്ദേഹം നൽകുകയും ചെയ്തു. അത് പ്രവർത്തിച്ചു, അത് ശരിയാണ്. മറ്റേ വശത്തും അതേ രീതി തന്നെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മുകളിലുണ്ടായിരുന്ന ആ ചെറിയ ആലയത്തിന് അനേക ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. ഓ, അത് എവിടെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ഇവിടെ എവിടെയോ അടുത്തുള്ള ടോംടോ സ്ട്രീറ്റിന്റെ അടുത്തായിരുന്നു. മാത്രമല്ല, ഞാനത് ഓർക്കുന്നു, ടോംടോ സ്ട്രീറ്റ്, അവിടെയാണ് സ്പാനിഷുകാരുടെ അപ്പോസ്തലിക് ചർച്ച് നിലനിന്നിരുന്നത്. എനിക്ക് ആ വാക്ക് ഓർക്കാനാകുന്നുണ്ട്. ഇത് ഒരു ഉണർവ് യോഗത്തിനുള്ള ഗംഭീര സ്ഥലമായിരിക്കും എന്ന് ഞാൻ പാസ്റ്ററോട് പറയുകയായിരുന്നു. ധാരാളം ഇടം, പുതിയ പള്ളി, നല്ലവരായ ജനങ്ങൾ. അതിനാൽ ഏതെങ്കിലും ഒരു നാൾ ഇവിടെ ഒരു ഉണർവ് യോഗത്തിന് നിരതന്നെ ഉണ്ടാകാം എന്ന് ചിന്തിച്ചു. കടന്നു വന്ന് ഒരു ഉണർവ് യോഗം നടത്താനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ മറ്റേ ദേവാലയത്തിൽ വെച്ച് നമുക്കുണ്ടായിരുന്ന പോലുള്ള ഒരു ആവർത്തനം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്കണങ്ങളിലും വേരുകളിൽ ചാരിയും തെരുവിലൂടെ താഴേക്കും മുകളിലേക്ക് നടന്നുകൊണ്ട് ഒരു രാത്രി അവിടെ കഴിച്ചുകൂടാൻ ശ്രമിച്ചിരുന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട്. അതൊരു പുളവം കൊള്ളിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ അത് ഒരിക്കലും മറക്കില്ല. പിന്നെ ചില സ്ത്രീകളുടെ ഒരു റെക്കോർഡ് എനിക്ക് കിട്ടി. അത് ചില സഹോദരികളും സഹോദരന്മാരും ചേർന്ന് പാടി റെക്കോർഡ് ചെയ്തത്. അവർ ഒൺലി ബിലീവ് എന്ന ഗാനം പാടാൻ ശ്രമിച്ചു. നിങ്ങൾ അറിയുന്ന പോലെ അവർക്കത് ശരിയായി ചെയ്യാനായില്ല. ഒൺലി ബിലീവ് എന്ന് പറയുന്നതിന് പകരം അവർ ഇയോനിയോ ബിലീവ് എന്നവർ ഉണ്ടാക്കി. നോക്കൂ, എന്റെ മകൾ സാറായും റെബേക്കയും മറ്റും ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡി പാടൂ, ആ ചെറിയ റെക്കോർഡ് പാടിക്കൂ. സ്പാനിഷ് ഭാഷയിലുള്ള ആ വാക്ക് പറയുന്നതിന് പകരം അവർക്ക് ആ വാക്കറിയാം. എന്നിട്ടും ആ വാക്ക് അവർ ഉച്ചരിച്ചിരുന്നില്ല. കുട്ടികൾ, സ്പിനാച്ച് കുഞ്ഞുങ്ങൾ, കുഞ്ഞു സ്പിനാച്ച് കുഞ്ഞുങ്ങൾ പറയുമായിരുന്നു, ഒള്ളി ബിലി പാടൂ. അതെ, അവർ മീറ്റിംഗുകളെ പിൻപറ്റിയിരുന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് ഉണർവ് യോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പടിഞ്ഞാറ് തീരം മുതലുള്ള മീറ്റിംഗുകളെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ സഹോദരൻ മൂറെ, ഞാൻ പിന്നെ സഹോദരൻ ബ്രൗൺ, ഞങ്ങൾ കാലിഫോർണിയയിൽ വിടുമ്പോൾ അവിടെ ആ ആലയത്തിനുള്ളിലേക്കുള്ള വഴിയിൽ മുകളിൽ വെച്ച് എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം നങ്കൂരമിട്ടിരുന്നു. മാത്രമല്ല, അന്ന് രാത്രി ഞാൻ ആ കെട്ടിടത്തിനുള്ളിലൂടെ താഴേക്ക് വരുമ്പോൾ ആ കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് പാടുന്നുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിരിക്കും. സൂര്യപ്രഭയിലും തണലിലും അവൻ നിങ്ങൾക്കായി കരുതുന്നു. ലോകത്തിന് യുദ്ധക്കളത്തിലെ പോരാട്ടത്തിലെ അനേക നേരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്തുവിന് സന്ദേശത്തെ കൊണ്ടുവരുമ്പോൾ ആ ആൺകുട്ടികളും പെൺകുട്ടികളും എനിക്കായി സൂര്യപ്രഭയിലും തണലിലും അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് പാടിയത് ഞാൻ ഓർക്കും. അങ്ങനെ അതൊരു സഹായം, ആ മഹത്തായ പ്രേരണ നൽകിയിരുന്നു. നിങ്ങളുടെ നല്ല പാസ് വന്ദിക്കാനായതിലും പിന്നെ ഇന്ന് സഭ ഇത്രയേറെ ജീവനുള്ളതായി നിങ്ങൾക്കും എല്ലാവർക്കും ഇരിക്കാനാകുമെന്ന വിശാലമായ പാർക്കിംഗ് സ്ഥലത്തോടുകൂടി ആയിരിക്കുന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മെ ഒരു ഉണർവയോഗത്തിനായിട്ടാണോ വിളിച്ചിരിക്കുന്നത് എന്ന് അവനിൽ നിന്ന് അറിയാനിടയായെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ ഒരു വാസ്തവ ഇടമായിരിക്കുമോ എന്നറിയാനാകുമായിരുന്നു. അവൻ ഒരെണ്ണം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മറുവശത്തുള്ള സഹോദരൻ ഔട്ട്ലാസിന്റെ ജീസസ് നെയിം ചർച്ചിൽ ഉണ്ടാവും. സഹോദരൻ ഔട്ട്ലാസ് അപ്പോസ്തലിക സഭയിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തന്റെ സഭയ്ക്ക് അവന്റെ പേരായ ജീസസ് നെയിം എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അപ്പോസ്തലിക വിശ്വാസത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവിടെ ആയിരിക്കും. ഇപ്പോൾ ഈ സ്പാനിഷ് ചർച്ചിനോട് ഇപ്പോൾ അവിടെ കടന്നു വരൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളെ നിയമിച്ചിരിക്കുന്ന നിയമനത്തിൽ തന്നെ ആയിരിക്കുക. അത് കഴിയുന്ന മുറയ്ക്ക് അവിടെ ക്രിസ്ത്യൻ ബിസിനസ്സുകാർ വ്യാഴാഴ്ച മറ്റു സഭകളിലും സഭായോഗങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഒരു വലിയ റാലി നടത്താൻ പോവുകയാണ്. ഈ സമ്മേളനത്തിൽ അവിടെ പ്രഗത്ഭരായ പ്രാസംഗികർ ഉണ്ടായിരിക്കുന്നതാണ്. ഓറൽ റോബോട്ട്സും പിന്നെ ഇപ്പോൾ വളരെ അടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ചില മെത്തോഡിസ്റ്റ് സഹോദരനുമുണ്ട്. അയാൾ വളരെ സമർത്ഥനായ പ്രാസംഗികനാണെന്ന് അവർ അവകാശപ്പെടുന്നു. നിങ്ങൾ ഈ സമ്മേളനങ്ങളാൽ ആനന്ദഭരിതരാകും എന്നെനിക്ക് തീർച്ചയാണ്. കൌമാരക്കാരായ കുട്ടികൾക്ക് സഹോദരൻ ഇപ്പോൾ വിളിച്ചറിയിച്ചതുപോലെ 13 മുതൽ 18 വയസ്സ് പ്രായമുള്ള കൌമാരത്തിലെ കുട്ടികൾക്ക് അവർ അവിടെ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെയും ആ റാലിയിലേക്ക് കടന്നുകൂടാനായി ഞാൻ അവിടേക്ക് അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവിടെ കടന്നു വരും. നിങ്ങൾ അവിടെ കടന്നു വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ബൈബിളിൽ തിരിച്ച് അവന് അനുഗ്രഹിക്കപ്പെട്ട ചില വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ അല്പനേരത്തേക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾ അധികം നേരം ഇവിടെ ഇരുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്പഭാഗം മാത്രം. അവയിൽ ഒന്ന് ശമൂവേലിലും മറ്റത് യെശയ്യാവിലുമാണ് കാണുന്നത്. ഞാൻ ആദ്യം യെശയ്യാവിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും ചുറ്റിലും ശരിയായി കേൾക്കുന്നു. ഈ മൈക്കുകൾക്കിടയിൽ അവ പെട്ടെന്ന് സൂക്ഷ്മ സംവേദനക്ഷമതയുള്ളതായ പോലെ എനിക്ക് തോന്നുന്നു. എന്തുവാണെന്ന് എനിക്കറിയില്ല. അവിടെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈയുയർത്തു. നല്ലത്, നല്ലത്. ഇപ്പോൾ എനിക്കല്പം തൊണ്ടയടപ്പുണ്ട്. അത് തീർച്ചയാണ്. അത് വളരെയധികം സംസാരിക്കുന്നതിനാലാണ്. ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ സ്പാനിഷ് സഹോദരന്മാരോടൊപ്പമായിരുന്ന ശേഷം ഏകദേശം 16 അല്ലെങ്കിൽ 17 വർഷം വരും. അതെ, അതാണ് എന്റെ ഊഹം. ഞാൻ അന്ന് മുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്ന് ഞാൻ ക്ഷീണിച്ചിരുന്നു. മാത്രമല്ല, എനിക്ക് ഇന്നും ക്ഷീണമുണ്ട്. എന്നാൽ ഇന്നും ദൈവകൃപയാൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് യെശയ്യാവ് 40 യെശയ്യാവ് 40 പിന്നെ ആദ്യ അധ്യായം, അതല്ല 1 ശമൂവേൽ 3 അധ്യായം, വചനം വായിക്കാനായി നാം വേദ ഭാഗങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ മണക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Our heavenly Father, we are grateful today for this privilege of standing in this lovely sanctuary.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവന്റെ പ്രവൃത്തിക്കായി സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ഈ മനോഹരവും പരിശുദ്ധവുമായ സ്ഥലത്ത് നിൽക്കാനുള്ള സൗഭാഗ്യമുണ്ടായതിനായി ഇന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. മാത്രമല്ല, നിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട നിന്റെ ദാസൻ അനേക നേരങ്ങളിൽ ഈ പുൽപ്പറ്റിന് അല്ലെങ്കിൽ പ്രസംഗ വേദിക്കപ്പെട്ടില്ലായി നിന്നിരുന്നു എന്നും ഞങ്ങൾ അറിയുന്നു. അത് ഇത് ഇന്ന് പ്രഭാതത്തിൽ വളരെ അടുത്ത് തന്നെ ആരംഭിക്കാനുണ്ടായിരുന്ന ഒരു ഉണർവ് യോഗത്തിന്റെ ഓർമ്മകളെ, ഒരു വലിയ പ്രകാശം ഒരു അഗ്നിസ്തംഭത്തെ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പിന്നെയോ അത് ആ സന്ദേശം ഭൂമിയെ വീശിയടിക്കും എന്ന് പറയപ്പെട്ടിരുന്ന ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് അതൊരു ചരിത്രമായി കഴിഞ്ഞു. ആ സന്ദേശം അത് കണ്ടപ്പോൾ ഓറോൾ റോബർട്ട്സ്, ടോമി ഓസ്ബോൺ, ടോമി ഹിക്സിനെയും മറ്റനേക മഹാന്മാരായ വ്യക്തികളിൽ അഗ്നിയായി മാറി. മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പരിശ്രമങ്ങളിലൂടെ ആകാശത്തിന് കീഴുള്ള സകല രാജ്യങ്ങളിലും ആ സന്ദേശം, എന്തൊക്കെ സന്ദേശം, ഉണർവിന്റെ തീയെ കത്തിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. ഓ ശക്തനാധികമേ, ഇത് നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും പുകഴ്ചയും തരുന്നു. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ വളരെ അടുത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ മഹത്തായ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിന് വേണ്ടി നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ വ്യവസ്ഥയിലാക്കാൻ തയ്യാറെടുപ്പിക്കണം എന്നതാണ്. അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയം വ്യവസ്ഥയിലല്ലായിരിക്കുന്നെങ്കിലും അതല്ല നീ ഞങ്ങൾക്കായി കരുതുന്നതിലേക്ക് അല്ല എന്നിരിക്കലും ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കണമെന്നും ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ പാസ്റ്റർ, ഡീക്കന്മാർ, ട്രസ്റ്റികൾ, മാത്രമല്ല എല്ലാ സാമാന്യ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സംഗീതജ്ഞരെയും പിയാനോ വായിക്കുന്ന ആളെയും ഈ ചെറിയ ഗായക സംഘത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാമായി ഈ പടിവാതിലകത്തേക്ക് കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അവർ അകത്തു വന്നതെന്നും മാറ്റപ്പെട്ടവരായി നിന്നോട് അല്പം അടുത്തു വരാൻ ഇടവരട്ടെ. അതനുവദിക്കണം പിതാവേ. ഇന്ന് രാവിലെ നേരത്തും അത് അങ്ങനെ തന്നെയാകട്ടെ. എന്നാൽ അത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 40 തിരിച്ച് നമുക്ക് വായിക്കാം. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ, ആശ്വസിപ്പിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു, അവൾ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടു. അവൾ സകല തന്റെ പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവിൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം, വളഞ്ഞ് ചെവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം.
യഹോവയുടെ
മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് 1 ശമൂവേൽ 3:1-2 വചനമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാണാൻ വഹിയാതവണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളി കേട്ടു.
ശമൂവേൽ
പത്തൊൻപതാമത്തെ വചനം. എന്നാൽ ശമൂൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇട വരുത്തിയില്ല. ഇവിടെ ഒരു മാസത്തേക്ക് സംസാരിക്കേണ്ട
അത്രയും.
ഈ മഹത്തായ വേദഭാഗത്ത് നിന്ന് നമുക്ക് വളരെയേറെ പശ്ചാത്തലങ്ങളെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഇന്ന് രാവിലെ നേരം നാം നമ്മുടെ ഇതൊന്നും ഏകദേശം 20 നിമിഷം എടുക്കാം. സൺഡേ സ്കൂൾ കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു, അതല്ല ഇത് കഴിഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയായാലും ശരി, ഞാൻ ഇതിൽ നിന്ന് ഈ അവസാന ദിവസങ്ങളിലെ ദൈവത്തിന്റെ ശബ്ദം എന്ന പ്രസംഗാധാരവാക്യത്തെ എടുക്കുകയാണ്. ഇത് വളരെ നല്ല ഒരു വിശിഷ്ടമായ സമയമാണ്. തിരുവചനത്തിലെ ഏത് ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്ന കാര്യത്തെ നാം തിരിച്ചറിയുന്നു. അത് പറയുന്നത് ശമൂവലിന്റെ സമയത്ത് ദർശനം ഏറെ ഇല്ലായിരുന്നു. ആയതിനാൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു, എവിടെയാണോ ദർശനമില്ലാതിരിക്കുന്നത് അവിടെ ജനങ്ങൾ നശിച്ചു പോകുന്നു. തീർച്ചയായും നമുക്കൊരു ദർശനമുണ്ടായിരിക്കണം. ദർശനങ്ങൾ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വരുന്നു, അത് കർത്താവിന്റെ വചനം അവരോട് സംസാരിച്ചതാണ്. ഏലി ഒരു പ്രവാചകനായിരുന്നില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഏലി ഒരു പുരോഹിതനായിരുന്നു. അവൻ വൃദ്ധനായപ്പോൾ അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങുകയും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവനെ കാണാനും കഴിയില്ലായിരുന്നു. ഒരു നന്നേ തടിച്ച മനുഷ്യനായിരുന്നു. അവൻ യഹോവയ്ക്കായി തുടങ്ങി വെച്ച ജോലികൾ ചെയ്യാതെ വിട്ടുകളഞ്ഞിരുന്നു. അത് ഏകദേശം ഇന്നത്തെ പോലെയാണ്. ഞാൻ ചിന്തിക്കുന്നത് ആ സംഘടനകളും നാമത്തെ വിഭാഗ സഭകളും അവർ വളരെ നാളുകളായി മൈതാനത്തിലുണ്ട്. മാത്രമല്ല, അവരുടെ തുടക്കം തന്നെ ശിഥിലമായി പോയിരിക്കുന്നു. വചനസത്യത്തെ കർത്താവിന്റെ ജോലി ചെയ്യാതെ വിട്ടുകളഞ്ഞിരിക്കുന്നതായി കാണുന്നു. സഭയാണെന്ന കാരണത്താൽ ആ വചനസത്യം അതിൽ തന്നെ കാഴ്ച കുറഞ്ഞു പോയതായി കാണുന്നു. ഇന്ന് നമ്മെ തിരികെ കൊണ്ടുവരാനായി നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. പിന്നെ നോക്കൂ, ഏലി കിടന്നു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അവന്റെ കാഴ്ച നഷ്ടമായി കൊണ്ടിരുന്നു. അവൻ ഒരു പുരോഹിതനായിരുന്നു. അവർക്ക് ദൈവത്തിൽ നിന്ന് ഏറെ ദർശനം ലഭിച്ചിരുന്നില്ല. ആ മഹത്തായ ആവശ്യം, സമയത്തിന്റെ ആവശ്യത്തെ കർത്താവ് സന്ധിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ സദാ സമയത്തും ചെയ്യുന്നു. ഈ സമയത്തിന്റെ ആവശ്യത്തെ സന്ധിക്കാൻ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ആവശ്യത്തെ സന്ധിക്കാനായി നമുക്കിന്ന് ദൈവശബ്ദത്തെ ആവശ്യമായിരിക്കുന്നു. അവൻ അതിനെ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ തന്റെ വാഗ്ദത്തം നിറവേറ്റുമെന്ന കാര്യത്തിൽ നമുക്ക് നിസ്സന്ദേഹം ഉറച്ചിരിക്കാം. അവൻ ആവശ്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ വിശ്വാസിക്ക് തന്റെ സൃഷ്ടാവിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് സഭ ഈ അവസ്ഥയിലായിരിക്കുന്നതും അതിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണമെന്തെന്നാൽ, എന്തുകൊണ്ടെന്നാൽ അനേക ശബ്ദങ്ങളുണ്ട്. ദൈവശബ്ദത്തിൽ നിന്നും സഭയെ ആകർഷിക്കാനായി അനേക ശബ്ദങ്ങളുണ്ട്. അനേകരുടെ മധ്യേ ദൈവശബ്ദം ഇന്നും കേൾക്കുന്നു എന്നിരിക്കലും അത് അവർ കേൾക്കുന്നു എന്ന കാര്യത്തിലും ഇപ്പോഴും വളരെ സംശയമുണ്ട്. ഒരുപക്ഷെ അവർക്കത് മനസ്സിലായില്ലെന്നിരിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അന്യമായതാണ്. അവർ ഈ ദിവസത്തെ ശബ്ദങ്ങളിൽ അത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗത്തെ നാം ശ്രദ്ധിച്ചാൽ അവർക്ക് ദൈവത്തിന്റെ ശബ്ദം അന്ന് ദുർലഭമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഇന്നും ആ രീതിയിലേക്ക് വന്നിരിക്കുന്നു. മറ്റനേക ശബ്ദങ്ങളുണ്ട്. എന്നാൽ ദൈവം നമുക്ക് അത് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും മറ്റ് ശബ്ദങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തിന് വിരുദ്ധവുമായിട്ടായിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കാൻ നമ്മെ കുഴപ്പത്തിലാക്കാനുള്ള ശത്രുവിന്റെ ശബ്ദമാണ് അത്. ഏലിയോടും ശമുവലിനോടും ഏകദേശം ഇത് സാമ്യമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അത് ദൈവത്തിന്റേതായിരുന്നു എന്ന് ഏലിക്ക് മനസ്സിലായി. അത് വളരെ കൃത്യമായും ഏലിക്ക് മേലുള്ള ഒരു ഒരു ദൂഷണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ശബ്ദം ശമുവലിനോട് സംസാരിക്കുകയായിരുന്നു. അവൻ ഏലിയുടെ തെറ്റായ ചെയ്തികളെപ്പറ്റി അവനോട് പറയുകയായിരുന്നു. എങ്ങനെയെന്നാൽ അവൻ തന്റെ ആൺകുട്ടികളെ ബേബിഡ് ചെയ്യിച്ചു. അവൻ വഴിപാടുകളിൽ നിന്നും മാംസവും പിന്നെ പണവും എടുക്കുമായിരുന്നു. അത് ശരിയല്ലായിരുന്നു. അവർ ദൈവത്തിന്റെ വചന വിരുദ്ധമായി തെറ്റായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ശമുവലിന് ചെയ്യാനാകുമായിരുന്ന ഏക കാര്യം പറയപ്പെട്ടത് അങ്ങനെ തന്നെ പറയുക എന്നതായിരുന്നു. അത് പറയുന്നതിൽ അവൻ അല്പം വൈമനസ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എവിടെയായിക്കൊണ്ട് വളർത്തപ്പെടാൻ അയക്കപ്പെട്ടുവോ ഏലിക്കും ആലയത്തെ വിരോധമായിട്ടായിരുന്നു. എന്നാൽ ഏലി പറഞ്ഞു, ഒന്നും മറയ്ക്കാതെ പറയൂ, കാണുന്നോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യം. അതായത് ശമുവൽ ഒരു പുരോഹിതനെന്നോണം ഏലിയുടെ ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം സംസാരിച്ചിരിക്കുന്നു. പ്രവാചകനായ ശമുവേലിലൂടെ ദൈവം തന്റെ സന്ദേശം അയച്ചു. വളരെ വിചിത്രമായ ജനനം. കുട്ടിക്കാലം മുതൽക്കേ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. മാത്രമല്ല മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ അവനെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. അതുമല്ല ഏലിയുടെ സമയം അവസാനിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ ഇന്ന് അനേക ശബ്ദങ്ങളുണ്ട്. അതായത് ഇത് തീർച്ചയായും ഒരു കഠിനമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അത് അലൗകികമായ ശബ്ദത്തെ ഉണർച്ചേറ്റതാക്കി തീർക്കുന്നു. അനേക ബുദ്ധിവിഷയമായ ശബ്ദങ്ങൾ, ബുദ്ധിമാന്മാരും പ്രഗത്ഭന്മാരുമായവരുടെ മഹത്തായ ശബ്ദങ്ങൾ. അതായത് അവരുടെ ബുദ്ധിപരമായ സ്ഥിതിയിൽ രാജ്യങ്ങൾ പോലും നടുങ്ങുന്നു. അവർ അങ്ങനെ നിരസിച്ചു കളയാനാകുന്ന മനുഷ്യരല്ല. എന്തെന്നാൽ അവർ മഹത്തായ സംഘടനകളെ ഒരുമിച്ചുകൂട്ടി മഹത്തായ സംഘടിത പ്രവർത്തനത്താൽ ശബ്ദാലങ്കാരത്തോടെ രാജ്യങ്ങളെ ഉലയ്ക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി അല്പമൊന്ന് കുഴഞ്ഞു മറിയപ്പെടുന്നു. അതവരെ കുഴച്ചു മറിക്കാൻ അത് മതിയാകും. എങ്ങനെയാണ് ഇത് മുന്നോട്ട് നിന്ന് സഫലമാകുന്നത്? പിന്നെ അവരുടെ ശബ്ദങ്ങൾ അത് ഉയർന്നു വന്ന് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ശബ്ദത്തെ, വാസ്തവമായ ദൈവത്തിന്റെ ശബ്ദത്തെ പുറകിലവിടെയോ തള്ളിവിടുന്നു. മാത്രമല്ല ആ ദൈവത്തിന്റെ ശബ്ദം, അവർ ചോദിക്കുന്നത് ഇത് ദൈവശബ്ദമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ ഇന്നേക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു പ്രമാണിക്കപ്പെട്ട പ്രവാചകനായിരിക്കും. ഇപ്പോൾ ഇന്ന് അത് ദൈവശബ്ദമാണെന്ന് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ അത് പ്രവാചകന്റെ സാക്ഷാത്കാരത്തിന്റെ ശബ്ദമാണ്. ഇത് ദൈവത്തിന്റെ പ്രവാചകനാണ്. മാത്രമല്ല അവന്റെ അമാനുഷികമായ സത്യവചനത്തിന് വെളിപ്പെടുത്തലുകളാണ്. അലൗകികമായ വചനത്താലും ദൈവത്തിന്റെ വാസ്തവമായ വചനത്തിന് മാത്രമേ ജീവിക്കുന്നതും അലൗകികമായ ദൈവത്തെ തിരികെ കൊണ്ടുവരാനാകൂ. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ദൈവശബ്ദമെന്ന് അറിയാനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ അമാനുഷി അതിനെ അങ്ങനെ നിർജീവമാക്കി പുറത്താക്കുന്ന, അതുപോലെ കാണപ്പെടുന്ന അനേകം അതേ മണ്ഡലത്തിൽ ഉണ്ടാകും. എന്നാൽ ഓർക്കൂ, അത് മിന്നിത്തിളങ്ങും, അത് മുന്നിലേക്ക് വരും. അതെ, അത് ചെയ്യും. ഇപ്പോൾ ലോകത്തിൽ ഇന്ന് രാഷ്ട്രീയത്തിന് ശബ്ദമുണ്ട്. അതൊരു ഗംഭീര ശബ്ദമാണ്. മാത്രമല്ല ഈ ദിവസത്തെ മഹത്തായ രാഷ്ട്രീയത്തിൽ തീർച്ചയായും ജനങ്ങൾ അവരെല്ലാം അത് അവരുടെ സഭകളിലും മറ്റെല്ലാറ്റുമായി കലർത്തിയിരിക്കുന്നു. പിന്നെ അനേക നേരങ്ങളിൽ അത് നാം വളരെ അടുത്തായി കണ്ടതാണ്. സഭകളിൽ ദൈവശബ്ദത്തെക്കാൾ രാഷ്ട്രീയ ശബ്ദം വാസ്തവമായും ബലപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ അമേരിക്കയിലെ ജനം ഇപ്പോൾ അടുത്തായി ചെയ്തതുപോലെ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ല. കണ്ടോ, അവർ ഇതിന് മുമ്പൊരിക്കലും ചെയ്തിട്ടില്ല. ദൈവശബ്ദത്തെ സഭകളിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇന്നോ ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ രാഷ്ട്രീയത്തിന്റെ ശബ്ദം വളരെ ബലമേറിയതായിരിക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ ക്രിസ്തീയ ജന്മാവകാശത്തെ ഒരു ചില കൂട്ടരുടെ ജനപ്രീതിക്കായി, വിദ്യാഭ്യാസത്തിനായി, രാഷ്ട്രീയ ശക്തിക്ക് വേണ്ടി വിറ്റുകളഞ്ഞിരിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. അത് കാഴ്ചക്ക് എത്ര ലജ്ജകരമായിരിക്കുന്നു. എന്തിലേക്കാണോ നമ്മുടെ രാജ്യം ഉണ്ടാക്കപ്പെട്ടത്, അത് എന്തിനാലാണോ പണിയപ്പെട്ടത്, ജനങ്ങൾ അതിനെ ചുറ്റിക്കറങ്ങി. നാം മറ്റേ രാജ്യത്ത് ഉപേക്ഷിച്ചപ്പോഴുണ്ടായിരുന്നതിനെ വോട്ട് ചെയ്ത് അകത്താക്കി. പിന്നെ ആ പ്ലൈമോത്രോക്കും മെയ്ഫ്ലവറും മറ്റുള്ളവരും ഇവിടേക്ക് വന്ന് നമുക്ക് ഇന്നുള്ള ഈ മഹത്തായ സമ്പദ് കണ്ണെ ഉണ്ടാക്കി. അതിൽ നിന്നും പുറത്തു വരാനായിട്ടാണോ നാം വളരെയേറെ മല്ലിട്ടത്? നാം നമ്മുടെ ദുർലോഭ മോഹങ്ങളെ സ്വയം തിരിച്ച് പിന്നിലാക്കി. എന്തുകൊണ്ടെന്നാൽ അത് ആ രീതിയിൽ തന്നെയായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഏലിയുടെ രീതി ഒരു പ്രവാചകന് പകരം ഒരു പുരോഹിതൻ. പ്രവാചകൻ വചനമാകുന്നു, പുരോഹിതൻ സഭയായിരുന്നു. വചനം ജനങ്ങളിൽ നിന്ന് അകലുകയും ജനങ്ങൾക്ക് വിദേശീയമാകുന്ന ഒരു സ്ഥാനത്തേക്ക് അത് വന്നെത്തുകയും ചെയ്തു. അവർക്കത് ലഭിച്ചിരുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതിനുള്ള ശിക്ഷണം സിദ്ധിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞു, കാഹളം തെളിവില്ലാത്തൊരു നാദം കൊടുത്താൽ യുദ്ധത്തിനായി തയ്യാറെടുക്കാനാണോ എന്ന് ആർക്കറിയാനാകും? ഒരു സഭയുടെ ശബ്ദത്താൽ, ഒരു സഭയുടെ കാഹളത്താലാണ് ജനങ്ങൾക്ക് ശിക്ഷണം സിദ്ധിച്ചിരിക്കുന്നത്. അവർക്കുള്ള എല്ലാവരെ ചേർത്താലും അതിലധികം പേർ ഞങ്ങളുടെ സൺഡേ സ്കൂളുണ്ട്. അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. മറ്റുള്ള എല്ലാ സഭയിലെ ജനങ്ങളെ കൂട്ടിച്ചേർത്താലും അതിലധികം പേർ ഞങ്ങളുടെ വിഭാഗ്യസഭയുണ്ട്. വിഭാഗ്യസഭയിൽ വെച്ച് ഏറ്റവും വലുത് ഞങ്ങളിതാണ്. നോക്കൂ, അത്തരത്തിലുള്ള ശബ്ദത്താലാണ് ജനങ്ങൾക്ക് ശിക്ഷണം സിദ്ധിച്ചിരിക്കുന്നത്. തെരുവിലേക്ക് ചെന്ന് അവർ പുറത്തു ചെന്ന് ജനങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. 10,000 പ്രാവശ്യം മഹത്തായോഗങ്ങളാൽ ആയിരങ്ങളെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ എന്തിനാണ് താല്പര്യം വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സഭയുള്ളത്, ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ളത്, ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള സൺഡേ സ്കൂളുള്ളത്. പട്ടണത്തിലെ മേയർ ഞങ്ങളുടെ സഭയിലാണ് വരുന്നത്. അതെല്ലാം വളരെ നല്ലതായിരിക്കാം. എന്നാൽ അതേ സഭ ദൈവശബ്ദത്തിന്റെ ശിക്ഷണത്തെ സിദ്ധിച്ചിരിക്കുന്നില്ല. സുവിശേഷ കാഹളത്താൽ അതിന് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ സർക്കാരിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് പോലെ ഒരു കാര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സഭയ്ക്ക് കാഹളത്തിന്റെ ശബ്ദം അറിയില്ല. മാത്രവുമല്ല, അവർക്ക് എന്തു ചെയ്യണമെന്നും അറിയില്ല. സമ്പൽ സമൃദ്ധിയുടെ ആ മഹത്തായ വാഗ്ദത്തത്തിൽ ഒരു ബുദ്ധിരാക്ഷസൻ കടന്നുകൂടി. മാത്രമല്ല, ബൈബിളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെ അവർ മറികടന്നു പോവുകയും അതിനെ അകത്തേക്ക് കടത്തുകയും ചെയ്തു. കാണുന്നു, ഒരു രാഷ്ട്രീയ ശബ്ദം. അത് ആ മതപരമായ ശബ്ദത്തെ, സുവിശേഷ ശബ്ദത്തെ അത് ചവിട്ടി മതിച്ചതായി തെളിയിക്കുന്നു. അതല്ലെങ്കിൽ അവരെന്താണോ ചെയ്തത് അത് ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ള അനേക കുൽസിത വാക്കുകളെ നമുക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്ക് സമൃദ്ധി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, എന്നാൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു എന്നതിലും സംശയമില്ല. എന്നാൽ ഇപ്പോൾ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അർത്ഥമാക്കുന്നില്ല. ഇബ്രായ ലേഖനം തിരിച്ച് അതിന്റെ 11 അധ്യായത്തിൽ ആ ദിവസങ്ങളിൽ അവർ എങ്ങനെയായിരുന്നു എന്ന് പൗലോസ് പറയുന്നത് കേൾക്കൂ. ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് അന്യമായിരുന്നു, ഒരിടമില്ല, പട്ടണത്തിൽ കടക്കാനാകില്ലായിരുന്നു. ക്രിസ്തുവിന്റെ ഭരണത്തിന് 300 ശേഷം റോമിലെ നിക്കായിൽ ആ മഹത്തായ വാദമുഖങ്ങൾ കടന്നു വന്നപ്പോൾ ആ മഹത്തായ നിക്കാ കൗൺസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വായിക്കുകയായിരുന്നു. ശരിയായതിനു വേണ്ടി നിലനിന്നുകൊണ്ടിരുന്ന ആ മഹത്തായ സഭയ്ക്ക് ആവശ്യമായിരുന്നത് ബൈബിളായിരുന്നു. ആ റോമാക്കാരാൽ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ റോമൻ സഭ അതിൽ സിദ്ധാന്തങ്ങളെ തിരികെ കയറ്റി. ഉദാഹരണം, നമുക്ക് ക്രിസ്മസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ, ക്രിസ്തുമസ് ഞാൻ ആയിരുന്നത് പോലെ ക്രിസ്തു പിറന്നത് December 25 എന്നാൽ യഹൂദിയിലെ മലഞ്ചെരുവിൽ ആ ദിവസങ്ങളിൽ മഞ്ഞുണ്ടായിരിക്കും. മാത്രമല്ല, അവൻ ബൈബിളിന്റെ മറ്റെല്ലാ പ്രവചനത്തിനും അത് വിരുദ്ധവുമായിരിക്കുന്നു. എല്ലാ കുഞ്ഞാടുകളും പിറക്കുന്നത് പോലെ അവൻ പിറന്നത് ഒരു വസന്തകാലത്താണ്. അവൻ ഒരു വീട്ടിൽ ജനിക്കാതെ എന്താണ് ഒരു ആട്ടിൻകുട്ടിൽ പിറന്നത്? അവൻ ഒരു ചെമ്മരിയാടിൻകുട്ടിയായിരുന്നു. എന്താണ് അവൻ നേരെ അന്യത അവനെ ആളുകളെ തറച്ച് കുരിശിലേക്ക് ബലിയർപ്പണ വേദിയിലേക്ക് ഓടിപ്പാകാത്ത എന്തുകൊണ്ടാണ് അവനെ ക്രൂശിലേക്ക് നയിക്കണമായിരുന്നു? നിങ്ങൾ കശാപ്പു ചെയ്യുന്നിടത്തേക്ക് ആടിനെ തെളിച്ചുകൊണ്ടു പോകുന്നു. അവൻ ഒരു ചെമ്മരിയാട്ടിൻ കുട്ടിയായിരുന്നു. അതിനാലാണ് അവൻ ആടുകൾ പ്രസവിക്കുന്ന നാളുകളിൽ പിറന്നത്. എന്നാൽ അത് ചെയ്തതിനാൽ അവർക്ക് സൗരയൂഥത്തിലുള്ള സൂര്യദേവന്റെ ജന്മദിനത്തെ എടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ കാണാനാകും. ഡിസംബർ 20 മുതൽ ഡിസംബർ 25 വരെ ആ സൂര്യന്റെ ചലനം വളരെ സാവധാനത്തിലാണ്. അത് ഓരോ ദിവസവും അല്പം അല്പം വ്യത്യാസപ്പെടുന്നു. പിന്നെ നീണ്ട് ജൂലൈ മാസത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാകുന്നതുവരെ ദൈർഘ്യമായി കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഏറ്റവും ചെറിയ പകൽ. അപ്പോൾ ആ ഡിസംബർ 25 ആ ചെറിയ ദിവസത്തിൽ ഡിസംബർ 20 മുതൽ 25 വരെ അവർക്ക് റോമൻ സർക്കസും സൂര്യപുത്രന്റെ ജന്മദിനാഘോഷങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വ്യാഴഗ്രഹം, അത് റോമാക്കാരുടെ ഒരു ദേവനായിരുന്നു. അതിനെ അവർ അതിൽ തിരികെ കയറ്റിയ ശേഷം ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞങ്ങൾ ദൈവപുത്രന്റെയും സൂര്യദേവന്റെയും ജന്മദിവസങ്ങളെ ഒരുമിച്ചാക്കി ഒരു മഹാ ഉത്സവം കൊണ്ടാടും. അത് കടകവിരുദ്ധമാണ്. പിന്നെ ഓ, അനേക കുത്തിത്തിരികളുകൾ അവർ അതിൽ അവിടെ വെച്ചു. പോളികാർപ്പും ഇറാനിയോസും മാർട്ടിനെ പോലെയുമുള്ള ആദ്യകാല വിശുദ്ധന്മാരായ അത്തരത്തിലെ മഹാന്മാർ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നവർ. ആ മനുഷ്യർ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ അവരുടെ വിചാരത്തെ നിക്കാ സമിതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ആലോചന സമിതിയിൽ ഇരിക്കാൻ ഒരു കഷ്ണം ആട്ടിൻതോലല്ലാതെ മറ്റൊന്നും ചുറ്റാനില്ലായിരുന്ന പ്രവാചകന്മാർ വനാന്തരത്തു നിന്നും വന്നിരുന്നത് പോലെ അവരിൽപ്പെട്ടവർ നിരസിക്കപ്പെട്ടു. എന്നാൽ അവർക്കോ ദൈവത്തിന്റെ വചനം അറിയാമായിരുന്നു. എന്നാൽ പ്രശസ്തി, ആ ദിവസങ്ങളുണ്ടായ 15 ദിവസത്തെ രക്തം പുരണ്ട രാഷ്ട്രീയം അതിനെ ചവിട്ടിമതിച്ചു കളഞ്ഞു. നോക്കൂ, അതിനുശേഷം നമുക്ക് 1000 ആണ്ട് കറുത്ത യുഗം ആയിരുന്നു. എന്നാൽ ആ കാഹളം വീണ്ടും ധ്വനിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരുന്നു. നിരന്തരമായി ജനങ്ങൾ സത്യവചന ശബ്ദം കേൾക്കുകയും എല്ലായ്പ്പോഴും നിങ്ങൾ വചനം മൂലം എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ ശബ്ദം അമേരിക്കയിലുള്ള നമ്മളും ലോകത്തിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദമുണ്ട്. അത് ഹോളിവുഡ് ശബ്ദമാണ്. അത് ലോകത്തെ പിടിച്ചടക്കിയിരിക്കുന്നു. എന്തെങ്കിലും ചിരതമായി ആരെങ്കിലും ഹോളിവുഡിൽ നിന്ന് വരട്ടെ, അതിനെ നിങ്ങൾക്ക് രാജ്യത്തെമ്പാടും കാണാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ സ്ത്രീകളിൽ അവരുടെ വസ്ത്രത്തിലും അവരുടെ മുടിയിലും അവർ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവർ ആ വസ്ത്രത്തെ തയ്യാർ ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാഹളത്തെ സഭ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ വളരെയേറെ കുഴച്ചിലിൽ പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അനുകരിക്കാനാകും വിധം മറ്റുള്ളവരെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ കാണുന്നു. ഒരിക്കലും നിങ്ങളെ സ്വയം അത്തരത്തിലെ മാതൃകയ്ക്കൊപ്പിച്ച് അനുകരിക്കരുത്. എന്തെന്നാൽ അത് നശിച്ചു പോകുന്നവയാണ്. എല്ലായ്പ്പോഴും അവൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന ദൈവശബ്ദത്തെ കേൾക്കുക. അതിനുശേഷം നാം വീണ്ടും ഹോളിവുഡിലേക്ക് നോക്കിയാൽ അവർ ചില കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒരു നിമിഷത്തേക്ക് ഇത് പറയാൻ അനുവദിക്കുക. അവിടെ ഒരു കാര്യം വളരെ മുമ്പല്ലാതെ ഉയർന്നു വന്നു. അതായത് ഹോളിവുഡിൽ ഒരു വ്യക്തി, ഇപ്പോൾ ആ വ്യക്തിക്ക് വിരോധമായിട്ട് യാതൊന്നുമല്ല, ക്രിസ്തു എന്തിലേക്ക് മരിച്ചു, അയാൾ ഒരു മർത്യൻ മാത്രം, എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. കുട്ടികൾ ഹുലി ഹൂപ്പ് അതല്ല, അങ്ങനെ എന്തോ വിളിക്കാറുള്ള ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. കുട്ടികളിൽ അതിനുശേഷം അനേക അശ്ലീലത പിൻപറ്റുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ? അത് ശരിയായതല്ല. ഇപ്പോൾ ഹോളിവുഡ് നിറയെ തോക്കുധാരി യോദ്ധാക്കളാണ്. ഇപ്പോൾ വ്യത്യസ്ത തരത്തിലെ തോക്കുധാരികളായ യോദ്ധാക്കൾ, അവർ അവരുടെ ദിവസങ്ങളിൽ സജ്ജനസമ്മതമായ പൗരന്മാരായിരിക്കില്ല എന്ന കാര്യം അന്നത്തെ ചരിത്രം അറിയുന്ന ആർക്കായാലും ശരിക്കറിയാം. അവർ അൽ കപ്പോനെയും ഡില്ലിങ്കറെ പോലെയുമുള്ള മറ്റു വിശ്വാസ ഘാതകരായിരിക്കും. ഗൺസ്മോക്ക് എന്നവർ വിളിക്കുന്ന ഒരു ഹോളിവുഡ് വിനോദം, അവർ അതിനെ അങ്ങനെയാണ് പറയുന്നത്. ആ വിനോദം ടെലിവിഷനിൽ അവർക്കുണ്ട്. ആ വ്യക്തി അതിനെ കളിക്കുമ്പോൾ ഞാൻ അതിനെ മോണിറ്ററിൽ കണ്ടു. അർണസോ അതല്ല മറ്റാരാണ്, അന്യഥ ആർണസ് അതുമല്ല, അയാളുടെ പേര് എന്തായിരുന്നു എന്ന് കാര്യം ഞാൻ മറന്നുപോയി. അയാൾ അത് എടുക്കേണ്ടതുണ്ടായി. അയാൾ കാൻസാസിലുള്ള ഒരു സമാധാന രക്ഷകന്റെ ഭാഗത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു. മാറ്റ് ഡില്ലൻ ഒരു മുയലിനെ പോലെ മഞ്ഞനിറത്തോടു കൂടിയവനായിരുന്നു. അവൻ 28 നിർദോഷികളായ മനുഷ്യരെ അവരുടെ പിന്നിലൂടെ വെടിവെച്ചിട്ട് ഡോഡ്ജ് സിറ്റിയുടെ പുറത്തേക്ക് പോയി. ഒരു കുറ്റിച്ചെടിക്കളിൽ കാത്തിരുന്നു. പിന്നെ ഒരു മനുഷ്യൻ അതുവഴി കടന്നു പോകുമ്പോൾ ആരോ ഒരാൾ അയാളെ വിളിച്ചിട്ട് അതുവഴി ഇന്ന വില്ലൻ കടന്നു വരുന്നു എന്ന് അറിയിക്കുകയും അയാൾ അവിടെ തന്നെ കാത്തിരുന്നുകൊണ്ട് ആ മനുഷ്യൻ കടന്നു വന്നപ്പോൾ അവൻ അവനെയും പിന്നിലൂടെ വെടിവെച്ച് വീഴ്ത്തി. ഇപ്പോൾ അതുവഴിയായി കടന്നു വന്ന ആ വ്യക്തി ഒരു വലിയ കക്ഷിയായിരുന്നു എന്ന് നമുക്കറിയാം. എന്താണ് അത്? അത് തീർത്തും പാപത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മാറ്റ് ഡില്ലനെ പറ്റി നിങ്ങളോട് പറഞ്ഞു
തരാനാകും.
ആ കഥകൾ, 10 സെന്റ് വിലയുള്ള കഥകൾ വസ്ത്രശാലകളിൽ മുഴുവനും ചെറിയ ചെറിയ കളിത്തോക്കുകളും ചേർത്ത് തൂക്കിയിരിക്കും. അതിന്റെ കൂടെ ചെറിയ തൊപ്പിയുമുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ ഒന്നും വാങ്ങാനാകുന്നു. അത് ധരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാണുക, അവയെ വാണിജ്യ ലോകം അതിനെടുത്ത് അതിൽ നിന്നും ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സമ്പാദിക്കുന്നു. നമുക്കുണ്ടായിരിക്കുന്ന വിശുദ്ധ പാട്രിക്കിന്റെ ദിവസം എന്ന് നാം വിളിക്കുന്ന അതിനെ നാം മതബോധമുള്ള അവധി നാൾ എന്ന് നാം വിളിക്കുന്നു. അതിനെ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകം അതിനെടുക്കുകയും അവർ അതിനാൽ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സമ്പാദിക്കുകയും ചെയ്യുന്നു. അമ്മമാരുടെ ദിവസം, പൂച്ചെണ്ടുകളുടെ കൂട്ടം. എന്തുകൊണ്ട് ഓരോ ദിവസവും അമ്മയെ ബഹുമാനിക്കുന്ന ദിവസമാക്കിക്കൂടാ? അവൾ വൃത്തിയായി ദൂരത്തെവിടെയെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പോയി അവളെ നോക്കൂ. അത് നിങ്ങൾ അവൾക്കായിട്ട് അയക്കുന്ന സകല പൂക്കളെക്കാളുമോ അതല്ല മറ്റെന്തെങ്കിലേക്കാളുമോ വളരെ വിലയേറിയതായിരിക്കും. നോക്കൂ, എന്നാൽ അവർ അതിനെ ഏറ്റെടുക്കുന്നു. അത് ഒരു ശബ്ദമാണ്. പിന്നെ നാം അതിന് അകത്ത് ഇടകളന്ന് കിടക്കുകയാണ്. അത് വാസ്തവമായി ശരിയല്ല. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നോക്കൂ, നാം ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന എന്താണോ അതിലേക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം, ആ ശബ്ദം വിരളമായിരിക്കുന്നു. ഇപ്പോൾ അവർ ഗതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കൗമാരക്കായ ആൺകുട്ടികൾ റിക്കിയെയും എൽവിസിനെയും പോലെയായി തീർന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരത്തിലെ പേരുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ വളരെ വേഗം അതിന്റെ പേര് മാറ്റിയിടുക. അവനെ നമ്പർ 1 എന്നോ നമ്പർ 2 എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിച്ചു കൊള്ളുക ചെയ്യരുത്. അത് ഭയാനകമായ ഒരു പേരിലെന്തിരിക്കുന്നു നിങ്ങൾ ചോദിച്ചേക്കാം. എന്താ? തീർച്ചയാണ്, അത് എന്തോ അർത്ഥമാക്കുന്നു. നിങ്ങളുടെ പേര് നിങ്ങളുടെ ജീവിതത്തെ പ്രത്യേക തരത്തിലുള്ളതാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സംഖ്യാ ജ്യോതിഷത്തിൽപ്പെട്ട ആളാകുന്നു. അല്ല, ഞാനതല്ല, ഞാൻ കർത്താവ് ഇപ്രകാരം അലട് ചെയ്യുന്നു എന്നതിന്മേലാകുന്നു. യാക്കോബ് കവർച്ചക്കാരൻ, ഒരു ചതികനായി അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ പേർ യാക്കോബ് എന്നായിരുന്നു. പിന്നെ ദൈവം അവനെ മാറ്റിയപ്പോൾ അവൻ അവന്റെ പേർ മാറ്റി. ദൈവം ശൗലിനെ പൗലോസാക്കി, ശീമോനെ പത്രോസാക്കി. തീർച്ചയായും അതിൽ എന്തോ ചിലതുണ്ട്. റിക്കി എന്നും എൽവിസ് എന്നും അത്തരത്തിലുള്ള പേരുള്ളതും നൂതന അമേരിക്കൻ പേരുകൾ അത് ഒരു കുട്ടിയെ യാന്ത്രികമായി തന്നെ അതിലേക്ക് എറിഞ്ഞു കളയുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് കാണുന്നോ? ഇപ്പോൾ ഞാൻ അത് ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സീമ വിട്ട് അതിൽ ഒരൽപ്പം പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാകില്ല. അത് തിരികെ വയ്ക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അർത്ഥമാക്കുന്നതാണെന്ന് കാണുന്നോ? എന്നാൽ ഈ വക എല്ലാ കാര്യങ്ങളും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയല്ല. അവർക്കത് പിടികിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു ചായവുണ്ട്. ആ ശബ്ദങ്ങളെ മാത്രമേ, അവയെ മാത്രമേ അവർക്ക് കേൾക്കാനാവുകയുള്ളൂ. തത്വചിന്തകന്മാർക്ക്, കമ്മ്യൂണിസത്തിന് അവർ വാഗ്ദത്തം ചെയ്യുന്ന കാര്യത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റാത്തതായ ചില ശബ്ദമുണ്ട്. എന്നിട്ടും ഒരു വലിയ ശതമാനം അമേരിക്കൻ ജനങ്ങളും കമ്മ്യൂണിസത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസം ഉള്ളിടത്ത്, കമ്മ്യൂണിസമുള്ള മേഖലകളിൽ, വിശേഷാൽ ജർമ്മനിയിലെ ബെർലിന്റെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നു. അവർക്ക് പുറത്തുള്ളവർ കാണാനായി വലിയ വീടുകളുണ്ടായിരുന്നു. നിങ്ങൾ അതിനകത്തെ കടഞ്ഞെന്ന് നോക്കാനിടയായാൽ അവ പണി തീർന്നിട്ട് പോലുമില്ലായിരിക്കും. അതൊരു വ്യാജമായ സമ്പദ്ഘടനയാണ്. അവർ മറ്റു ചിലതിനെ മുകളിലൂടെ തള്ളിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, കമ്മ്യൂണിസത്തിന്റെ ജന്മസ്ഥലമായ റഷ്യയിൽ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഞാൻ ഒരു ചെറുപയ്യനായ പ്രാസംഗികനായിരുന്നു. 33 വർഷങ്ങൾക്ക് മുമ്പ് എന്നെനിക്ക് പറയേണ്ടതുണ്ട്, നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും ഉത്ഭവിച്ചൊരു സമയം ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്, അവയെല്ലാം കൂടി കമ്മ്യൂണിസത്തിൽ അവസാനിക്കും. എന്നാൽ അതിനെ നാം അങ്ങനെ എടുത്തൊന്നിരിക്കൽ, നമുക്ക് പുറത്തേക്ക് കടക്കാൻ ഒരു വിശാല വീതി ദൈവം അവശേഷിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? റഷ്യയിൽ 1% കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ. 1% എന്നാലോ, അവരാണ് ശതമാനത്തെ നിയന്ത്രിക്കുന്നത്.
1% of Russia is communism, rather.
കമ്മ്യൂണിസത്തിന്റെ 1%, അതിനേക്കാൾ റഷ്യയുടെ 1% കമ്മ്യൂണിസം. എന്നാൽ അവരാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ അതേ കാര്യം ഹോളിവുഡ് മറ്റു സ്ഥലം. എന്നാൽ അവരാണ് നിയന്ത്രിക്കുന്നത്. അമേരിക്ക നയിക്കുന്ന നാടുകളിലെ ഏകദേശം 3/1 അതല്ലെങ്കിൽ 2/1 ജനതയും ദേവാലയങ്ങളിലേക്ക് പോകുന്നു. മാത്രമല്ല അവർ സഭയിലെ അംഗങ്ങളുമാണ്. എന്നാൽ അവർ ഈ വിഭാഗീയ സഭകളെ നിയന്ത്രിക്കുന്നു. അവിടെ കമ്മ്യൂണിസത്തിന് ആവശ്യമായിരിക്കുന്നതിനാൽ അവരുടെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം ഉയർന്നു വരണം. അത് അതിനെ നാണം കെടുത്തിക്കളയും. ആ ദിവസം ഫിൻലാൻഡിൽ വെച്ച് ആ ചെറുബാലിനെ മരണമുയർത്തിയപ്പോൾ അവരെ 3 മൈതാനത്തിനപ്പുറം ദൂരത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. എവിടെ വെച്ചാണോ ഈ ചെറുബാലൻ മരിച്ചവർ ഉയർത്തെടുത്തത്, റഷ്യക്കാരായ കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ അവരുടെ റഷ്യൻ സലൂട്ടുമായി നിന്നുകൊണ്ടിരിക്കുകയും അവരുടെ കവലുകളിലൂടെ കണ്ണുതൊഴുകിയിരുന്നു. അവർ പറഞ്ഞു, മരിച്ചവർ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കും. അവർ ലൂഥറൻ സഭയുടെയും കത്തോലിക്ക സഭയുടെയും മറ്റേ വിഭാഗ സഭകളുടെയും വീഴ്ചയാണ്. അവർ പണമെല്ലാം എടുത്ത് സംഘടനകൾ കെട്ടിപ്പണിയുന്നു. മാത്രമല്ല, ജനങ്ങൾക്ക് യാതൊന്നും കൊടുക്കുന്നില്ല. അവർ മറ്റു ജനങ്ങളെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രവാചകൻ കാഴ്ചയിൽ വന്ന് അതിനെ കഴിയണം, വായടപ്പിക്കാൻ കഴിയണം. അപ്പോൾ ആ 90% അതിനെ കൈയടക്കും. അമേരിക്കയ്ക്ക് ആവശ്യമായിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രവാചകൻ ഹോളിവുഡിനെ കുറ്റം വിധിക്കാൻ, യേശുക്രിസ്തു നാമത്തിൽ ഈ വക കാര്യങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയുന്നവൻ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മസഭ അതിനെ കൈയടക്കും. വളരെയേറെ പുഴച്ചിൽ നോക്കൂ, അതിനെ ഭേദം കാട്ടുന്ന അനേക ശബ്ദങ്ങളായിരിക്കുന്നു. സഭയ്ക്ക് അതിന്റേതായ ശബ്ദമുണ്ട്. ഓരോന്നും കൂടുതലായി അംഗങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രസ്ബിറ്റേറിയനും ബാപ്റ്റിസ്റ്റും അതിനെ മുഴുവൻ ആഗ്രഹിക്കുന്നു. മെത്തഡിസ്റ്റ് മുഴുവനും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ട്. കത്തോലിക്കർ അതെല്ലാം എടുക്കുമെന്ന പോലെ കാണപ്പെടുന്നു. മാത്രമല്ല, അവരത് ചെയ്യും. അത് കൃത്യമായും ഈ ബൈബിളിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദമാണ്. അവർ ഭരിക്കും. എന്നാലോ അവസാനം പരമോന ദൈവം ഭരണം നടത്തും. ഒരു ദിവസം വിശുദ്ധന്മാർ ഏറ്റെടുക്കും. ബൈബിൾ അങ്ങനെ പറയുന്നു. അവർ അതിനെ ഏറ്റെടുക്കും. അത്ര ഗംഭീരമായ അനേക ശബ്ദങ്ങൾ. അത് കഴിയുമ്പോൾ അവിടെ കള്ളപ്രവാചക ശബ്ദം. തീർച്ചയായും ഒരു പ്രവാചകൻ ഒരു ധർമ്മോപദേശിയാണ്. നൂതനകാലത്തിൽ പ്രവാചകൻ എന്നാൽ പ്രേരണ കീഴിൽ ധർമ്മോപദേശം നടത്തുന്നവൻ എന്ന് തന്നെയാണ് തീർത്തും അർത്ഥമാക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് തന്നെത്താൻ ഒരു പ്രവാചകനാണെന്ന് വിളിക്കുകയും പിന്നെ ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സത്യത്തെ തള്ളിക്കളയുന്നു. അനേകം ശബ്ദങ്ങളായിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏതു വഴിയാണ് ഇവിടെ കടന്നു വരേണ്ടത് എന്ന് എനിക്ക് വഴികാട്ടാനായി ഒരു സഹോദരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നു, ഞാൻ തെരുവിന്റെ ആ തലക്കലേക്ക് പോയി ചുറ്റിത്തിരിഞ്ഞ് ഇവിടേക്ക് വന്നതെന്ന് ആശ്ചര്യപ്പെടുകയാണ്. സഹോദര, നിങ്ങൾ ഇവിടെയാണെങ്കിൽ ഞാൻ എന്തോ ചിലത് കേട്ടു. അത് നമ്മുടെ നിരക്കാരായ നീഗ്രോ സഹോദരന്മാരിൽ നിന്നായിരുന്നു. അവർക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിനെ അവർ ഏലിയാ മുഹമ്മദ് അല്ലെങ്കിൽ കൗമാരക്കാരനായ ഏലിയാ മുഹമ്മദ് എന്നോ മറ്റോ ആണ് വിളിക്കുന്നത്. ഒരു ശബ്ദത്തോടെ നിൽക്കുകയും നിറക്കാര ജനങ്ങളെ അവരുടെ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്കൊണ്ടൊരു ശബ്ദം അവരുടേതാണ് എന്നും പറയുന്നു. അത് നിങ്ങൾ നോക്കൂ, അവരുടെ മുസ്ലിം പള്ളി മുസ്ലാം ഇവിടെ തന്നെയാണ്. എന്താ അതിന് തുടക്ക പശ്ചാത്തലം തന്നെ തെറ്റാണെന്ന് കാണുന്നില്ലേ? അത് തെറ്റായതാണ്. നിറക്കാരായ ജനങ്ങൾ തവിട്ട് നിറക്കാരായ മനുഷ്യരെയും മഞ്ഞ നിറക്കാരായവരെ പോലെയും വെള്ളക്കാരായ മനുഷ്യരെ പോലെ തിരികെ പോകാനല്ല, മുഹമ്മദിന്റെ ആദർശത്തിലേക്ക് തിരികെ പോകാനല്ല, എന്നാൽ ക്രിസ്തുവിലേക്ക്, ബൈബിള് ഉപദേശിക്കുന്ന സിദ്ധാന്തത്തിലേക്ക് തിരികെ വരിക. മുഹമ്മദീയ മതം വചനത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള ഡർബനിൽ വെച്ച് 10,000 മുഹമ്മദിയരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള വിശേഷ ഭാഗ്യം എനിക്കുണ്ടായി. അത് മനഃശാസ്ത്രമല്ലാതെ മറ്റൊന്നും ഉളവാക്കുന്നില്ല. വചനത്തെ നിരസിക്കാത്തിടത്തോളം മനഃശാസ്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ മനഃശാസ്ത്രം വചനത്തെ നിരാകരിക്കുമ്പോൾ മനഃശാസ്ത്രം തെറ്റായി പോകുന്നു, അത് തീർച്ചയല്ലാത്ത ശബ്ദം കൊടുക്കുന്നു. സകലത് ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനങ്ങളോ? യേശു അങ്ങനെ പറഞ്ഞു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആയതിനാൽ നിങ്ങൾ നോക്കൂ, നാം തികച്ചും ആ ശബ്ദത്തോടൊപ്പം, ആ വചനത്തോടൊപ്പം നിന്നിരിക്കണം. പല വിധത്തിലുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങൾ, ജനങ്ങൾ എഴുന്നേൽക്കുന്നു, അവർക്ക് വചനം അറിയില്ല, അവർ പറയുന്ന കാര്യങ്ങൾ കേൾവിക്ക് അതൊരു പക്ഷെ ന്യായമായതാണ് എന്ന് വരാം. കമ്മ്യൂണിസം ഒരു നല്ല യുക്തിസഹജമായ കാര്യമാണ്. എല്ലാവരും സമന്മാർ, ഒരു മുതലാളിയുമില്ല, അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകൾ. കമ്മ്യൂണിസം എന്നത് ഒരു തെറ്റായ ഉണർവാണ് എന്ന് വിചാരിച്ച് അതിനെ നിർത്തേണ്ടതുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ഇതെല്ലാം അനുകരിക്കുന്നത് എവിടെ നിന്നാണ്? യേശു പറഞ്ഞു, ആ രണ്ടാത്മാക്കളും അത്രയും അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കാൻ ശ്രമിക്കും. മാത്രമല്ല, പിശാചിന് കിട്ടിയിരിക്കുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതിനെ വിഘടമാക്കുമ്പോഴാണ്. പാപം എന്നത് ധർമാനുസരണമുള്ളത് വിഘടമാക്കുന്നതാണ്. ഒരു കള്ളം എന്നത് സത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. നമുക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അതേ ഒരു പ്രവൃത്തി ദുഷിപ്പിച്ചതാണ്
വ്യഭിചാരം.
സകല അവിശ്വാസവും വിശ്വാസത്തിനെ കീഴ്മേൽ മറിച്ചതാണ്. കീഴ്മേൽ മറിക്കപ്പെട്ടതിനെ നിങ്ങൾ കെടുക്കണമെങ്കിൽ സത്യത്തെ നിരസിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ ശബ്ദങ്ങളെ നേരെയാക്കുക, വചനത്താൽ അവയെ അത് സത്യമാണോ എന്ന് പരിശോധിക്കുക. ഓ, ഇന്നുള്ള ഈ ശബ്ദങ്ങളെ കുറിച്ച് നമുക്ക് പിന്നെയും മുന്നോട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കാം, എന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയി. എന്നാൽ അനേക ശബ്ദങ്ങളുള്ളതിനാൽ എന്തു ചെയ്യണമെന്ന് ജനങ്ങൾക്കറിയില്ല. അവസാനം ഒരു മെത്തോഡിസ്റ്റ് ധർമ്മോപദേശകൻ ഒരു ബാപ്റ്റിസ്റ്റ് ധർമ്മോപദേശകനെ കേട്ടു കഴിഞ്ഞപ്പോൾ അവർ അവിടേക്ക് പോകാൻ തുടങ്ങി. അവരവിടെ കുറച്ച് നാളുകൾ തുടർന്നതിനു ശേഷം ഒരു ലൂഥറിന്റെ അടുക്കലേക്ക് പോയി. പെന്തക്കോസ്തുകാരുടെ ഇടയിലാണെങ്കിൽ അവർക്ക് അനേക ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഒന്നിലേക്ക് ഓടുന്നു, ഒന്ന് മറ്റൊന്നിലേക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമാണ്. അത് കാണിക്കുന്നത് നിങ്ങൾ സ്ഥിരതയുള്ളവരല്ലെന്നാണ്. അവന്റെ ശബ്ദം കേൾക്കുക, ആ ശബ്ദം ഇവിടെയാണ്, പേപ്പറിൽ എഴുതിയിരിക്കുന്നു. അത് സത്യമാണെങ്കിൽ ആ ശബ്ദം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കും. സഭാലോകത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. രാഷ്ട്രീയ ലോകം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ചിലർ കോട്ടോ ചില ജാക്കറ്റോ മറ്റെന്തെങ്കിലും ഉയർന്നു വരുമ്പോൾ വ്യക്തികൾ ഇവിടെ നിന്നും ഓടുന്നു. ഞാൻ റോമിലായിരിക്കുമ്പോൾ യേശുവിന്റെ കൈകളെ തറച്ചിയാണ് എന്ന് കരുതപ്പെടുന്ന 19 വ്യത്യസ്ത തരത്തിലെ ആണികൾ അവരുടെ കയ്യിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടെ 3 തറച്ചുള്ളൂ. എന്നിട്ടും അവരുടെ പക്കൽ 19 വ്യത്യസ്ത ആണികളുടെ രേഖയുണ്ട്. ഇപ്പോൾ ആരുടെ പക്കലാണ് ആണികളുള്ളത് എന്ന കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? ആണികളെ ആരാധിക്കാനായി ക്രിസ്തു അത് നമുക്ക് തന്നിട്ട് പോയില്ല. അവൻ പരിശുദ്ധാത്മാവിനെ വചനത്താൽ നമുക്ക് നൽകി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവരുടെ കൈകളിൽ ആ ഒറിജിനൽ ആണി ഉണ്ടാകുമോ? അവരുടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഞാൻ ആരംഭിച്ച വിഭാഗ്യസഭയിൽ ഉൾപ്പെട്ടവരായിരിക്കുമോ? അവൻ യാതൊന്നും തുടങ്ങിയില്ല. ആ ശബ്ദം എത്ര വിരുദ്ധമായിരിക്കുന്നു കാണുന്നോ? എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അതാണ് ആ വചനം. അവർ ഭൂതഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അവരെ അവ ഉപദ്രവിക്കില്ല. അവർ മരണകരമായ ഒന്ന് കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വക കാര്യങ്ങളും അധികം മറ്റെല്ലാ വചനത്തെയും ഒരുമിച്ച് കൂട്ടിയതും ഇപ്പോൾ അത് മാത്രമല്ല അതിനെ തീർച്ചപ്പെടുത്തത്, ഒരിക്കലുമല്ല. അവിടെ പെന്തക്കോസ്തുകാരായ നാം തെറ്റായ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും അന്നാളിൽ എന്നോട് വന്നിങ്ങനെ പറയും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിച്ചില്ലേ? ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? ഞാൻ നിന്റെ നാമത്തിൽ ഇവയെല്ലാം ചെയ്തില്ലയോ? അപ്പോൾ യേശു പറയും, ഞാൻ നിങ്ങൾ ഒരു നാൾ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടു പോകുവിൻ. എന്തുകൊണ്ടാണ് ഞാൻ ഈ തലമുറയെ കുറ്റം ചുമത്തുകയും ശിക്ഷ വിളിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം? എന്റെ സഹോദരി, എന്റെ സഹോദര, നിങ്ങൾ കാണുന്നുണ്ടോ? മനുഷ്യരെയും ദൂതന്മാരെ പോലെയും ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷകൾ സംസാരിച്ചെന്ന് വരാം. നിങ്ങൾ ആലയത്തിന് ചുറ്റും ആത്മാവിൽ നൃത്തം ചെയ്തെന്ന് വന്നേക്കാം. അതിന് ഇതുമായി യാവുന്ന ചെയ്യാനില്ല. മുഹമ്മദിയർ അങ്ങനെ ചുറ്റുമായി നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് വൈദ്യനിൽ മന്ത്രവാദി ക്യാമ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ വിചാര വൈദ്യർ എഴുന്നേറ്റ് അന്യഭാഷകളെ സംസാരിച്ച് അവയെ വ്യാഖ്യാനിക്കുന്നതും അത് തികച്ചും അപ്രകാരം തന്നെ അതേ വിധത്തിൽ നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പെൻസിൽ നിലത്തു നിന്നുകൊണ്ട് അന്യഭാഷ എഴുതുന്നതും അതവർക്ക് മാത്രമേ വായിക്കാനാകൂ. ഞാനത് കണ്ടിട്ടുണ്ട്. അത് പിശാചിൽ നിന്നാകുന്നു. ഏതെങ്കിലും ചില ഉത്തേജനത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ അനശ്വരമായ ഉദ്ദിഷ്ട സ്ഥാനത്തേക്കുള്ള ആധാരമാക്കാൻ കഴിയില്ല. അത്തരത്തിൽപ്പെട്ട ഏതൊരു ഉത്തേജനത്തെയും സാത്താന് അനുകരിക്കാനാകും. അല്ല, അത് ക്രിസ്തുവിനെ അറിയുക എന്നതാണ്. എന്തോ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിക്കൂ. അതിനെ വചനവുമായി താരതമ്യം ചെയ്യൂ. അതിനുശേഷം നിങ്ങൾ എവിടെയായിരിക്കും നോക്കൂ. തീർച്ച വിവര പട്ടിക ഉണ്ടാക്കിയെടുക്കൂ. എല്ലാ വിധത്തിലുള്ള ഈ അനുകരണങ്ങളുടെയും തെറ്റായ ശബ്ദങ്ങളുടെയും കള്ളപ്രവാചകന്മാരുടെയും ഈ ഉയർന്നു വരുന്ന മറ്റെല്ലാത്തിനിടയില് യേശു എപ്പോഴും പറയുന്നു, ഇവകളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വരൂ. അവൻ ആ വചനമാകുന്നു. ശ്രദ്ധിക്കൂ, ഈ എല്ലാ വിധത്തിലെ ശബ്ദത്തിലും ഇന്ന് അവൻ നമ്മെ ഭരമേൽപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഈ എല്ലാ ശബ്ദങ്ങളെയും പറ്റി പറയാൻ മണിക്കൂറുകൾ തന്നെ എടുക്കും. ഇത് ജനങ്ങളെ സംഭ്രമത്തിലാക്കുന്നു. അതൊരു ശോചനീയമായ അവസ്ഥയാകുന്നു. മാത്രമല്ല, എല്ലാത്തിനും അവസാനം. നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആ അവസരം ഉണ്ടായെന്നിരിക്കില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ആ അവസരം കിട്ടിയെന്ന് വരില്ല. അതിപ്പോൾ തന്നെ. നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ പരീക്ഷാ ദിവസങ്ങളിലായിരുന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇപ്പോഴാണ് ആ സമയം. എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് മനുഷ്യനും ഇതാണ് ആ സ്വീകാര്യമായ ദിവസം. അത് കാണിക്കാൻ പോകുന്ന എന്തെന്നാൽ എല്ലാ വിധത്തിലുള്ള കുഴഞ്ഞു മറിയുന്ന ശബ്ദങ്ങൾക്കിടയിലും അവന്റെ ശബ്ദം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവനിപ്പോഴും ഒരു ശബ്ദമുണ്ടായിരിക്കുന്നു.
His voice will ever remain. Here it is.
എന്താണ് അവന്റെ ശബ്ദം? എന്നേക്കും ഉണ്ടായിരിക്കും. അതെവിടെയാണ്? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ ശബ്ദം ഒഴിഞ്ഞു പോകയില്ല. അവന്റെ വചനം വളരെ വേഗം മറ്റൊരു 5 മിനിറ്റുകൾ കൂടെ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. അഥവാ 5 മിനിറ്റ് കൂടെ. നിങ്ങൾ അത്രയും നേരം കൂടെ കാത്തിരിക്കുമോ? ഇപ്പോൾ എനിക്ക് ധൃതിയിലാകേണ്ടതുണ്ട്. ഈ ശബ്ദം കേട്ടനുസരിച്ചല്ലേ നമുക്കെടുക്കാം. അതവരെ എങ്ങനെ പ്രവർത്തിക്കുമാറാക്കി? അത് ചെയ്യാനായി അവരിൽ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ അത് അവരുടെ ജീവിതങ്ങളെ എങ്ങനെ മാറ്റിയെന്ന കാര്യത്തിലേക്ക് നേരെ കൊണ്ടുപോയി. അവരെല്ലാവരെ പറ്റിയും അവരെ ഓരോരുത്തരെയും കുറിച്ച് പറയാനായി വളരെ വളരെയേറെ വചനങ്ങളെ ഞാനിവിടെ എടുത്തു കളയുകയാണ്. അവരെങ്ങനെയാണ് വിചിത്ര മനുഷ്യരായി മാറിയത്? നമുക്കവരെ വിചിത്ര മനുഷ്യർ എന്ന് വിളിക്കാം. എല്ലാ സമയത്തും ദൈവത്തെ വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അവരെ വിചിത്ര മനുഷ്യരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ നിങ്ങൾ ലോകപ്രകാരമുള്ള പ്രവണതയിലായിരിക്കുന്നെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിചിത്ര മനുഷ്യനായിരിക്കേണ്ടതുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ലോകത്തിന്റെ പീഡനം സഹിക്കേണ്ടി വരും. അവൻ ലോകത്തിലായിരുന്നു. അവൻ മുഖാന്തരം ലോകമുള്ളവായി. ലോകം അവനെ അറിഞ്ഞില്ല. ഇപ്പോൾ പെട്ടെന്ന് നാം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കൂ.
In the cool of the evening,
Adam had fellowship with him. സൂര്യനസ്തമിച്ച സന്ധ്യാസമയത്ത് അവന്റെ ശബ്ദം കേൾക്കുകയും അവനുമായി കൂട്ടായ്മ ചെയ്യുകയും ചെയ്തു. ആദാമിന് അവിടെ ഒരു കുറ്റാരോപണവുമില്ല. അവൻ ദൈവശബ്ദം കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, പിതാവേ, ഞാനിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അവൻ കിടന്നുറങ്ങുമ്പോൾ അവന്റെ കയ്യിൽ ഹവ്വ, സിംഹവും കരടിയും കാട്ടിലെ ജന്തുക്കളെല്ലാം അവിടെ അവന്റെ ചുറ്റുമായി കിടന്നിരുന്നു. അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു, രോഗമുണ്ടാകാൻ ഒരു വഴിയുമില്ലായിരുന്നു. അവൻ രാവിലെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല, അവൻ ഉണർന്നെഴുന്നേൽക്കാൻ പോവുകയാണ്. ഏത് രീതിയിലാണോ ആദാം അവന്റെ ശബ്ദം കേൾക്കണമായിരുന്നുവോ, ആ വിധത്തിൽ തന്നെ അവനത് കേട്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ അവന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടു. ഞാനതിനെ അല്പനേരത്തേക്ക് തനിയെ വിടുന്നതാണ് നല്ലത്. അതവന്റെ ഭാര്യയായിരുന്നു, ഭൂമിയിൽ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകെട്ട്. എന്നിട്ടും അവനൊരു തെറ്റായ ശബ്ദത്തെയാണ് കേട്ടത്. ഇയ്യോബിനെ പോലെ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നുവോ? എന്തുകൊണ്ടവൻ അതങ്ങനെയായിരുന്നെങ്കിൽ മരിക്കുന്നതു പകരം മുഴുവൻ മനുഷ്യരാശിയും ജീവിച്ചിരിക്കുമായിരുന്നു. അത് മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിനെ മാറ്റിമറിച്ചു കളഞ്ഞു. എന്നാലോ അവൻ ദൈവശബ്ദത്തെ കേട്ടിരുന്നു, അവൻ അതുമായി കൂട്ടായ്മ ആചരിച്ചിരുന്നു. എന്നാൽ അവൻ തിരിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ തെറ്റാണെന്ന് അവന് എങ്ങനെയാണ് അറിയാനാകുക? അത് സുഖകരമായ ഒന്നായിരുന്നു എന്നോർത്തുകൊള്ളുക. നാം ഇന്ന് ചിന്തിക്കുന്നതിനാൽ നമ്മുടെ സമ്പൽ സമൃദ്ധി സഭ, നമ്മുടെ സംഘടന, അതിനാലെല്ലാം ദൈവം നമ്മുടെ മേൽ നോക്കി പുഞ്ചിരിക്കുന്നു എന്നാണ്. അത് കാഴ്ചയ്ക്ക് നല്ലതാണ്. അവിടെ 400 പ്രവാചകന്മാരുടെ മുന്നിൽ മീഖാ നിന്നത് കാഴ്ചയ്ക്ക് നന്നായിരുന്നു. മാത്രമല്ല, ആ മുഴു പ്രദേശവും അവരുടേതായിരുന്നു. ഫെലിസ്ത്യരോ അല്ലെങ്കിൽ അസ്സീറിയരോ അവിടെ വസിച്ചിരുന്നു. അത് കാഴ്ചയ്ക്ക് നന്നായിരുന്നു. അവിടേക്ക് പോകൂ, അത് നമ്മുടെ വകയാണ്, അതിനെടുക്കൂ. ഈ പ്രവാചകന്മാരെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നില്ല. മാത്രമല്ല, മീഖ അവരുടെ നേർതിരിഞ്ഞു ആ ശബ്ദത്തെ ശപിച്ചു. അത് ചെയ്യാൻ അവന് എങ്ങനെ അറിവ് കിട്ടി? എന്തുകൊണ്ടെന്നാൽ അവന്റെ ദർശനം വചനവുമായി കൃത്യമായും ശരിയായിരുന്നു. അതിനെ ഇന്ന് കാണിക്കേണ്ടതിനും വിശ്വസിക്കേണ്ടതുമായ ഏക മാർഗം അതാണ്. അത് വചനത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദാം ദൈവത്തിന്റെ ശബ്ദമല്ലായിരുന്ന തന്റെ സ്വന്തം ഭയ ശബ്ദം കേട്ടതിനു ശേഷം സഭ സംഘടന ശബ്ദം കേൾക്കാൻ തുടങ്ങി. വചനത്തിന് പകരം വിശ്വാസ പ്രമാണങ്ങളെ തിരികെ കയറ്റാൻ തുടങ്ങി. അവരെ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ജീവിക്കാൻ അനുവദിച്ചു. അവർ സഭയിൽ പോകുന്നിടത്തോളം കാലം, മാത്രമല്ല ഒരു പ്രത്യേക സഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം, അത് ഒരു കുഴപ്പവുമില്ല. അവർക്ക് ഭൂമിയിലുള്ള ഏറ്റവും അടുത്ത ബന്ധം സഭയാകുന്നു. എന്നാൽ വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും അടുത്ത ബന്ധം പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ ആദാമിന് തന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവനെ ദൈവം വീണ്ടും വിളിക്കുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോൾ അവൻ അത്തിയിലകളിലായിരുന്നു എന്നും നിങ്ങൾ കാണുന്നു. എന്നാലോ അത് ഒരു കുറ്റം ചാർത്ത ശബ്ദമായിരുന്നു. നീ ഈ ചെയ്തതെന്ത്? ഞാൻ ഇന്ന് ആശ്ചര്യപ്പെടുന്നതെന്നാൽ അമേരിക്ക അല്ലെങ്കിൽ ലോകം അതിന്റെ മതപരമായ കോലാഹലങ്ങളിൽ അതായിരിക്കുന്നത് പോലെ, അതുമല്ല അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ, വിഴുങ്ങാനിരിക്കുന്നത് പോലെ, അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജ്യത്തിന്റെ മതമാകാൻ പോവുകയാണ്. എന്റെ മുന്നിൽ പശ്ചാത്തലം ആരുണ്ടാക്കും? അത് ടേപ്പുകളാണ്, എനിക്കറിയാം. അത് ലോകമെമ്പാടും പോകും. ഞങ്ങൾക്ക് ടേപ്പിന്റെ പരിപാടിയുണ്ട്. അതായത് എല്ലാ സന്ദേശങ്ങളും ലോകത്തിലെല്ലായിടത്തും സകല രാജ്യങ്ങളിലേക്കും പോകും. അതെ, നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾ അത്തി ഇലയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാനാകും. ദൈവത്തിന്റെ വാസ്തവമായ ശബ്ദം പുറപ്പെട്ടു വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തു ചെയ്യേണ്ടതുണ്ടെന്ന് അവർക്കറിയാനാകുന്നില്ല. പെട്ടെന്ന് നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അത് തന്റെ ജീവരക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പായിരുന്നു. അവൻ ആ നിർദ്ദേശങ്ങളെ പിൻപറ്റുകയും അവൻ നിലനിൽക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ ആ ശബ്ദം കേട്ടാൽ, ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇത് വളരെ നന്നായി മനസ്സിലാക്കൂ, തോറ്റുപോകരുത്. എന്തിന്റെയെങ്കിലും ശബ്ദം ഒരു മനുഷ്യൻ കേൾക്കുകയും അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്താൽ കൃത്യസമയത്ത് തന്നെ അപ്പോൾ അത് ആ മനുഷ്യനിൽ നിന്ന് മുമ്പോട്ട് നീങ്ങുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, ആ വചനമോ ഒഴിഞ്ഞു പോകയില്ല. നോഹ ആ ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ലോകം കുറ്റം വിധിക്കപ്പെട്ടു. അവർ അവനെ മുഖത്ത് നോക്കി ചിരിച്ചു. എന്തുകൊണ്ടെന്നാൽ അവന്റെ സന്ദേശം അവരുടെ ശാസ്ത്രീയമായി സാധിച്ച കാര്യത്താൽ ഒത്തുപോകുന്നില്ലായിരുന്നു. എന്നാൽ മഴ പെയ്തു, അത് മുഴുവൻ ലോകത്തെ നശിപ്പിച്ചു. കണ്ടു, അവന്റെ ശബ്ദം മുന്നിലേക്ക് പോയി, വിത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ കാലത്തിലും അത് മാറ്റമില്ലാത്ത രീതിയിൽ തന്നെയാകുന്നു.
അവൻ
ദൈവശബ്ദം കേട്ടപ്പോൾ ജാഗ്രത ഉള്ളവനായി, അതായത് അവനായിരുന്ന മുന്നിലേക്ക് ചെന്ന് ഏലിയെ കുറ്റം വിധിച്ചു. ആ മനുഷ്യനാണ് അവനെ പോഷിപ്പിച്ചിരുന്നത്. സേവകരായ സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കട്ടെ, സേവകർ അനേക വേളകളിൽ അവരുടെ വിഭാഗ്യസഭകളുടെയും മതപ്രമാണങ്ങളുടെ മേൽ അവരുടെ സാമ്പത്തിക സാധ്യതകളിലേക്ക് വരുന്ന യോഗ്യതാ പത്രത്താൽ വളരെ സന്തോഷമായിരിക്കുന്നു. അവരെ നീ യോഗ്യതയിലേക്ക് അവരെ പോഷിപ്പിക്കുകയും ആഹാരം കൊടുത്ത് ബലപ്പെടുത്തി അവർ സഭയിൽ ഏത് സ്ഥാനത്തായിരിക്കണമോ അവിടെ ആക്കി വെക്കുന്നു. അവർ നിങ്ങളെ പഠിപ്പിച്ചെന്താണോ അതിനെ നിങ്ങൾക്ക് തട്ടിത്താഴെണ്ടിരിക്കുന്നു. കാണുന്നോ, ദൈവത്തിന്റെ ശബ്ദം കേട്ടതിനു ശേഷം തിരികെ വന്ന മാതൃസഭയോട് നിങ്ങൾ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വാസ്തവമായ ദൈവസഭ സംബന്ധിച്ച് എന്തൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. എന്താ ഒരു കാര്യം, അത് ശമൂവലിന്റെ പ്രയാസമായിരുന്നു. എന്നാലോ അവൻ ഒരു പ്രവാചകനായിരുന്നു, അവനത് ചെയ്യേണ്ടതുണ്ട്. അത് മുറിവേൽപ്പിക്കുമോ അതല്ല ഇല്ലയോ എന്നതല്ല കാര്യം, എങ്ങനെയൊക്കെ ആയാലും ശരി അവനത് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോശെ ദൈവശബ്ദം കേട്ടു, അവനിൽ മുഴുവനുമായി ദൈവശാസ്ത്രം നിറഞ്ഞിരുന്നു, അകത്തേക്കും പുറത്തേക്കുമുള്ളതെല്ലാം അവൻ അറിഞ്ഞിരുന്നു. എന്നാലോ അവൻ തോൽവി വിളഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു മോശെ, അതിനുശേഷം പിന്നൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഒരു മനുഷ്യനും അതുപോലെ തന്നെ ആയിരിക്കില്ല. നിങ്ങൾ ആ ശബ്ദം സംസാരിക്കുന്ന നിങ്ങളുടെ ചെവികളിലെ കേട്ടിരിക്കാം, എന്നാൽ ആ ശബ്ദം സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോഴാണ്, അപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ടല്ല കാണുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് അതിനെ നോക്കുന്നു, നിങ്ങൾ ഹൃദയം കൊണ്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തിനെയെങ്കിലും കാണുന്നു എന്ന് പറയുകയും ഞാനത് കണ്ടില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നാണ് നിങ്ങൾ അർത്ഥമാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് കേൾക്കുന്നത്. അനേക നേരങ്ങളിൽ നിങ്ങളുടെ ചെവികൾ ദൈവത്തിന്റെ സത്യവചനം കേട്ടെന്നിരിക്കാം, അതൊരു താറാവിന്റെ മേൽ വീണ വെള്ളത്തുള്ളി പോലെ കീഴെ വീഴുന്നു. എന്നാൽ നിങ്ങൾ വാസ്തവമായി കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്താൽ അത് കേൾക്കുന്നു. മോശയ്ക്കുണ്ടായിരുന്ന സകല ദൈവശാസ്ത്രത്താലും അവന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു നാൾ ദൈവം ഈ 80 വയസ്സുള്ള ആടുമേപ്പനെ ഒരു വശത്തേക്ക് വിളിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവനത് മനസ്സിലാക്കി, അവൻ ദൈവമാണെന്ന് അവൻ തെളിയിച്ചു. അവൻ മോശയോട് ചെയ്ത ആദ്യ കാര്യം എന്നത് അവന്റെ വചനത്തെ ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ ഓർക്കുന്നു എന്നത് അവൻ സമർത്ഥിച്ചു കാണിച്ചു. ഇത് തന്നെയാണ് അവൻ അവസാന കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവനൊരു ജനതയെ ജാതികൾ ഉയർത്തുകയും മറ്റെല്ലാ വാഗ്ദാനങ്ങളും, ഇത് ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പറഞ്ഞു, മോശെ നിന്റെ ചെരുപ്പഴിച്ചു കളയുക, മറ്റു വാക്കുകളിൽ അതിനെ ബഹുമാനിക്കുക. ഇപ്പോൾ നിന്റെ വടി നിലത്തിടുക. അപ്പോൾ മരുഭൂമിയിലെ ഒരു ഉണങ്ങിയ വടി സർപ്പമായി മാറി. അതിനുശേഷം മോശെ അതിനെ പിടിച്ചപ്പോൾ അത് തിരികെ അതായിരുന്നതുപോലെ ആയിത്തീർന്നു. കണ്ടോ, അത് ദൈവമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ ദൈവം പറഞ്ഞു, ആ വചനം പറഞ്ഞു, അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന വചനം പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടി നിലത്തറിയുക. അതേ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളോട് ദൈവം പറയുന്നതല്ല, അത് മോശയോടുള്ള ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വചനം ഇവിടെയാണ്. ആ വടി നിലത്തെറിഞ്ഞു കളയുക. അത് സർപ്പമായി മാറി. ചോദിച്ചു, ഇപ്പോൾ നീ അതിനെ പേടിക്കുകയാണോ? അതിന്റെ വാൽ പിടിച്ചു ഉയർത്തുക. തിരികെ അത് പഴയതുപോലെ ആയിത്തീർന്നു. അവനോടുള്ള ദൈവത്തിന്റെ വചനം അവൻ എന്താണ് ചെയ്തത്? ദൈവം തന്റെ വചനത്തെ സമർത്ഥിച്ചു കാണിച്ചു. ഓ, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ്, അത് ഒരു വർഷത്തിന് മുമ്പിലുണ്ടാവും, എനിക്കൊരു വിളി വന്നു. ടെലിഫോൺ കണക്ഷൻ മറുഭാഗത്ത് ഒരു പെന്തക്കോസ് പാസ്റ്ററും ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററും എന്നതുകൊണ്ട് ഒരു ചെറിയ മഹിള സംസാരിക്കുന്നതായിരുന്നു. അവൾ പറഞ്ഞു, ബ്രദർ ബ്രഹാം, കർത്താവ് എന്നെ ഒരു പ്രവാചകിയാക്കിയിരിക്കുന്നു. പറഞ്ഞു, വളരെ നല്ലത്. പറഞ്ഞു, താങ്കൾ പറഞ്ഞിരുന്നു, താങ്കൾ എന്നോട് എന്റെ ദൈവവേല ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, അത് വചന വിരുദ്ധമാണ്. അതിനാൽ ഞാൻ പറഞ്ഞു, മാനസ്ത്രീയെ, അതൊരു തെറ്റായ കാര്യമാണ്, എനിക്ക് നിങ്ങളെ അറിയുക പോലുമില്ല. മാത്രമല്ല, ആ ബാപ്റ്റിസ്റ്റ് ധർമ്മോപദേശി ഞാൻ അയാളെ കേട്ടിട്ടുണ്ട്, ഞാൻ ആ പെന്തക്കോസ്റ്റ് പാസ്റ്ററെ കേട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ ഒരു യോഗമുണ്ടായിരുന്നു, പിന്നെയും പറയുകയാണ്, കർത്താവ് മഹത്തായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനായി കൃതജ്ഞതയുള്ളവനാണ്. അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്നുവരെ അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു, അതെ, എനിക്ക് എന്റെ കൈവശം ഒരു കാര്യപരിപാടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആശ്ചര്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കാര്യപരിപാടി എന്താണ്? ഞാൻ ചോദിച്ചു, കർത്താവ് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞു, ഇന്ന ദിവസങ്ങളിൽ അരിസോണയിലുള്ള ഫിനിക്സിലേക്ക് പോവുക. അപ്പോൾ ഞാൻ നിനക്ക് നഷ്ടമായി പോയ ഡച്ച്മാൻ സ്വർണ്ണഖനി തരാൻ പോവുകയാണ്. അവിടെ കിടക്കുന്ന സ്വർണമെല്ലാം നീ കണ്ടെടുത്തിട്ട് നീ ലോകത്തമ്പാട് മിഷണറിമാരെ അയക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ഡച്ച്മാൻ ഖനി ഒരു ഐതിഹ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, അത് ദൈവത്തിനാണോ വന്നത് അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ദിവസം അവിടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആ നഷ്ടമായി പോയ ഡച്ച്മാൻ സ്വർണ്ണക്കനി നിങ്ങൾ കണ്ടുപിടിക്കാനായാൽ അത് ദൈവത്തിൽ നിന്നുമാണ് വന്നത്. നിങ്ങൾക്ക് ആ നഷ്ടമായ ഡച്ച്മാൻ ഖനി കണ്ടുപിടിക്കാനായില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് നിങ്ങളിൽ നിന്നും ആ കളവ് പറയുന്ന ആത്മാവ് ഉപേക്ഷിച്ച് കളയുക. അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് ആ രീതിയിലാണ് കണ്ടുപിടിക്കുക. ദൈവം പറഞ്ഞു, മോശെ, ആ വടി നിലത്തിടുക. മാത്രമല്ല, അതൊരു സർപ്പമായി മാറുകയും ചെയ്തു. അവനത് ചെയ്തു. അവൻ പറഞ്ഞു, അതിനെ തിരികെ എടുക്കൂ, അത് തിരികെ ഒരു വടിയായി തീരും. അവൻ അത് ചെയ്തു. ഈ അവസാന ദിവസങ്ങളിൽ ദൈവം ഒരു വാഗ്ദത്തത്തെ കൊടുത്തിരിക്കുമ്പോൾ അവനത് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന അതേ വിധത്തിൽ തന്നെ അവൻ അതിനെ കൃത്യമായി സ്ഥിരീകരിക്കും. അത് ശരിയായ ശബ്ദമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാനാകും. നിങ്ങൾ ശരിയായ കാര്യത്തെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ട വചനമാണ്. കണ്ടോ? ഓ, എങ്ങനെ? എന്നോ ക്ഷമിക്കണം. ഞാൻ ശരി. മോശ വ്യത്യസ്തമായി പ്രവർത്തിച്ചു. മോശ പ്രവർത്തിച്ചത് എന്തൊരു കോമാളിത്തമുള്ള കാര്യമായിരുന്നു എന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ നേരവും ലോകക്കാർക്ക് നിങ്ങൾ കിറുക്ക് പിടിച്ചവരായിരിക്കും. അടുത്ത ദിവസം തന്നെ മോശയും അവന്റെ ഭാര്യയും ഒരു കഴുതപ്പുറത്തിരിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞിനെയും അവളുടെ പാർശ്വത്തിൽ വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ കുട്ടി, അത് കിഴക്കുള്ളവർ ചെയ്യുന്നതാണ്. അവളുടെ പാർശ്വത്തിൽ അവർ അവിടെ നിൽക്കുകയാണ്. ആ പ്രായമായ മനുഷ്യന് താടി ഇപ്രകാരം നീണ്ടുകിടക്കുന്നു. അവന്റെ മുട്ടത്തല തിളങ്ങുകയാണ്. അവന്റെ കയ്യിൽ ഒരു വടി. അതിനാൽ കഴുതയെ തെളിച്ചുകൊണ്ട് മിസ്രായീമിലേക്ക് തനിക്ക് പോകാൻ കഴിയുന്ന പരമാവധി വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആരോ ഒരാൾ ചോദിച്ചു, മോശെ, നീ എവിടേക്ക് പോകുന്നു? അവിടെയുള്ള കാര്യത്തെ എടുക്കാൻ മിസ്രായീമിലേക്ക് പോവുകയാണ്. അവൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ എന്തിനെ കൊണ്ട് തോൽവി അടഞ്ഞോ? അവൻ ഒരു പട്ടാളക്കാരനായിരുന്നു തോൽവി അടഞ്ഞെടുത്തത്. എന്നാൽ ഇതാ, അവൻ ഇവിടെ അതിനേറ്റെടുക്കാനായി അവിടെ കടന്നു പോകുന്നു. മാത്രമല്ല, അവൻ അത് ചെയ്തു. എന്താണ്? അവൻ ദൈവത്തിന് ശബ്ദം കേൾക്കുകയും അത് അവന്റെ ദിവസത്ത് സമർത്ഥിക്കുന്നതായി കാണുകയും ചെയ്തു. എന്നാൽ ആ കാര്യം അവന്റെ ദിവസത്തേക്കുള്ളതായിരുന്നു. അവൻ അത് കണ്ടു. പൗലോസ് തന്റെ സ്വന്തം പ്രയത്നത്താലുള്ള പരീക്ഷൻ തനിക്ക് കഴിയുന്നതിന് പരമാവധി വേദശാസ്ത്രത്താൽ നിറച്ചിരുന്നവൻ. എന്നാൽ ഒരു ദിവസം അവൻ ദൈവത്തിന് ശബ്ദം കേട്ടു. അവൻ ഒരു അഗ്നിസ്തംഭത്തെ കണ്ടു. അപ്പോൾ അവിടെ എന്തോ വ്യത്യസ്തമുള്ളതായിട്ട് അവൻ തിരിച്ചറിഞ്ഞു. അത് അവന്റെ ജീവിതത്തെ മാറ്റി. പൗലോസിനോട്, നീ തെറ്റിപ്പോയി എന്നെത്രയേറെ പരീശന്മാരോ എത്രയേറെ ഗമാലന്മാരോ അതല്ല നിലവിളിച്ച് പറഞ്ഞു. മറ്റെന്തു തന്നെ പറഞ്ഞാലും അവൻ കാര്യമാക്കിയില്ല. പൗലോസ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞിരുന്നു. അത് സത്യമാണെന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. പത്രോസ് പൂർവികന്മാരുടെ മതാചാരങ്ങളെ അനുസരിച്ചും തന്നാൽ കഴിയുന്നതിൽ ഏറ്റവും നന്നായി മതാനുഷ്ഠാനത്തോടെയും ഇരുന്നിരുന്നു. അവൻ ഒരു വിധത്തിലുള്ള മാംസവും കഴിച്ചിരുന്നില്ല. ഇല്ല സർ, അവൻ അതുമായി ഒരിക്കലും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ വചനത്തിലുണ്ടായിരുന്നതും പൂർവികന്മാരുടെ ആചാരക്രമത്തിലുണ്ടായിരുന്ന മതാചാരങ്ങളെ ശരിയായും പാലിച്ചു വന്നു. സംഭവിച്ചതെന്താണ്? ഒരു ദിവസം അവൻ ദൈവത്തിന് ശബ്ദം കേട്ടു. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അവൻ ഒരു മാറ്റപ്പെട്ട മനുഷ്യനായി തീർന്നു. കർത്താവ് അയക്കുന്ന എവിടേക്കും പോകാൻ അവൻ തയ്യാറായി. അവസാനിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞേക്കാം, ഒരിക്കൽ ഒരിടത്ത് വിശ്വാസിയായിരുന്ന മനുഷ്യനുണ്ടായിരുന്നു. അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. അവൻ കല്ലറയിൽ നാറ്റം വെച്ച് വിടുവരിച്ചിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടു, ലാസറേ പുറത്തേക്ക് വരൂ. അത് ആ പുഴുവരിച്ചതും മരിച്ചതുമായ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നു എങ്കിൽ ഇപ്പോഴും ജീവനുള്ള സഭയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ തരത്തിലുള്ള എല്ലാ വിധത്തിലും മതാധിഷ്ഠവും രാഷ്ട്രീയവും ബോളിവുഡും ഈ പുറപ്പെട്ടു വരുന്ന എല്ലാ വിധത്തിലുള്ള കള്ളപ്രവചനങ്ങൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കുമിടയിൽ അത് അവരെ ഉയർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാറ്റിന്റെ നടുവിൽ ദൈവത്തിന്റെ അവാസ്തവമായ ശബ്ദം പാപത്തിലും അകൃത്യത്തിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും ജീവങ്കലേക്ക് വിളിക്കും. അത് പിന്മാറ്റക്കാരായ സഭയെ തിരികെ വീണ്ടും ജീവങ്കലേക്ക് വിളിക്കുന്നതാകുന്നു. തീർച്ച ഓർക്കൂ. അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് പറയുകയാണ്, അതിനുശേഷം ഞാൻ നിർത്തും. യേശു പറഞ്ഞു, ആ സമയം വരും, കല്ലറകളിൽ എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരുന്നു. മാത്രമല്ല, നിങ്ങളും അത് കേൾക്കാൻ പോവുകയാണ്. അവിടെ നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കും എന്നത് കാര്യമല്ല, എങ്ങനെയായാലും നിങ്ങൾ ഇത് കേൾക്കാൻ പോവുകയാണ്. കല്ലറയിൽ നിന്നും പുറത്തു വരുന്ന ചിലർ ന്യായവിധിയിലേക്ക് പോകും. അവർ ആ ശബ്ദം കേട്ടു, എന്നാൽ അത് ന്യായവിധിക്കുള്ളതായിരുന്നു. മാത്രമല്ല, നിങ്ങൾ ഇന്ന് അത് കേൾക്കുന്നു എങ്കിൽ, ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരീക്ഷാ ദിവസത്തിലെന്ന പോലെ നിങ്ങൾ കഠിനമാക്കരുത്. പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ പെന്തക്കോസ്റ്റ് കൂട്ടങ്ങളാക്കി വീണ്ടും മതപ്രമാണങ്ങളിലേക്ക് ലോകപ്രകാരമായി തീർന്ന് വനാന്തരങ്ങളിലേക്ക് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി അതിജീവിക്കുന്നവരെ തീർത്താൽ പുനരുദ്ധാനത്തിൽ എഴുന്നേറ്റ് ന്യായവിധിയിലേക്ക് പോകേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വചനത്തിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളെ ആ ദിവസം ന്യായം വിധിക്കും. നിങ്ങൾ ഒരു ശീതോഷ്ണവാനായിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ ഇന്ന് രാവിലെ നേരം ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയം നിലവിളിക്കട്ടെ. നീ ഒരു ശീതോഷ്ണവാന വിശ്വാസിയാകുന്നു, നീ വേഗം മനം തിരിയുന്നതാണ് നല്ലത്. പുരുഷന്മാരായ നിങ്ങൾ, സ്ത്രീകൾ, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, ക്രിസ്തുവിനോട് ജീവിക്കാത്തത് ദൈവത്തിന്റെ ശബ്ദം അവന്റെ വചനത്തോട് സംസാരിക്കുന്നു. അത് ചെയ്യുന്നു, നിർത്തു. നീ അത് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വീണ്ടും ഒരു ദിവസം ഇത് കേൾക്കാൻ പോവുകയാണ്. മാത്രമല്ല, അത് നിങ്ങളെ കുറ്റം വിധിക്കും. അത് നിങ്ങൾക്ക് നിരസിക്കാൻ കഴിയുകയില്ല. അത് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അത് ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അവന്റെ വചനം കേട്ട് ശരി പ്രവർത്തിക്കുന്നവർ മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നീതിയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതിനാൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം ഒരു സമയം കേൾക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഇന്ന് രാവിലെ നേരം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയേണ്ടതുണ്ട് എന്ന് നേരിയ ശബ്ദത്തിൽ പറയുന്നുണ്ടാകാം. ഇപ്പോൾ ഓർക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശബ്ദത്തെ അവർ സ്വർഗത്തിൽ ആലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു വിളിക്കുന്ന ആ ദിവസത്തിൽ സകലരും, കല്ലറയിലുള്ളവർ ഏവരും, ശരിയായവരും തെറ്റായവരും എഴുന്നേൽക്കും. മാത്രമല്ല, അപ്പോൾ ഇതേ ശബ്ദം നിങ്ങളോട് തിരികെ വന്നിരിക്കും. അരിസോണയിലെ ഫിനിക്സിൽ വെച്ച് ഇന്ന നിശ്ചയമായ ഞായറാഴ്ച രാവിലെ നേരം ആ ക്രിസ്തീയ പുരോഹിതൻ നിന്നെ വളരെയേറെ നേരം നിർത്തിക്കൊണ്ട് ആ ശബ്ദത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. സ്ത്രീകളായ നിങ്ങൾ, നിങ്ങളുടെ മുടി വളരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു. അസന്മാർഗമായ രീതിയിൽ വസ്ത്രം ധരിക്കു നിർത്തു. പുരുഷന്മാരെ നിങ്ങൾ കളവ് പറയുന്നതും പുകവലിക്കുന്നതും ഉപേക്ഷിക്കുക. ധർമ്മോപദേശകന്മാരെ, ദൈവത്തിന് വചനെ തിരികെ വരിക. അത് പറഞ്ഞത് ഞാനാണ്. ആ നിശ്ചല ശബ്ദം പറയും, അത് ശരിയായിരുന്നു എന്ന് വന്നേക്കാം. ഞാൻ നിക്കോദമോസ് എന്നതുപോലെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അപ്പോഴും കടന്നുകൂടാൻ ശ്രമിക്കും. ഞാൻ അവന്റെ അടുക്കലേക്ക് വരും, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉള്ള മരുഭൂമിയിലേക്ക് പോകും. എന്നിട്ട് പറയും, കർത്താവായ ദൈവമേ, ഞാൻ ഇവിടെയാണ്, എന്നെ ഇപ്പോൾ മാറ്റണമേ, നിന്റെ രീതിയിൽ എന്നെ മാറ്റണമേ. വചനത്തിലേക്ക് തിരികെ വരിക. എവിടെയെങ്കിലും, എവിടെയാണ് നിങ്ങൾ വചനത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത് കാണുന്നോ, ശരിക്കും അതിലേക്ക് തന്നെ തിരികെ വരിക. എന്തെന്നാൽ ഒരു ചെയിനിലെ ഏറ്റവും ബലമേറിയ ഭാഗം അതിലെ ഏറ്റവും ബലഹീന കണ്ണിയാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന ആചാരങ്ങളെ സേവിച്ച് എവിടെയെങ്കിലും ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മറ്റേ കാര്യത്തിൽ നിങ്ങൾ എത്ര ബലപ്പെട്ടിരിക്കുന്നു എന്നിരിക്കലും അവിടെ മറ്റേ കാര്യത്തിൽ നിങ്ങളുടെ ചെയിൻ മുറിഞ്ഞു പോകാനിരിക്കുകയാണ്. ദൈവത്തിന്റെ മാറിപ്പോകാത്ത കരങ്ങളിൽ പിടിച്ചുകൊള്ളുക. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സമയത്തിനു ശേഷം കർത്താവേ, ഇന്ന് നീയാണ് സംസാരിക്കുന്നത്. നീ പറയുന്നു, നീ നിന്റെ കൽപ്പനകളെ ഹൃദയത്തിന്റെ പലകളും എഴുതിയിരിക്കുന്നു. എന്റെ മുമ്പിൽ എന്താണ് നിന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. എനിക്കറിയുന്ന ഏക കാര്യം എന്നത് നിന്റെ വചനത്തെ എടുത്ത് അതിനെ പുറത്തേക്ക് വിതയ്ക്കുക എന്നത് മാത്രമാണ്. അത് എവിടെയെങ്കിലുമുള്ള ചില പാറകളുടെ കീഴിൽ താൽക്കാലികമായി താമസിക്കും എന്നും എനിക്ക് തീർച്ചയാണ്. ദൈവമേ, നീ ഓരോ കൗമാരക്കാരോടും മധ്യവയസ്കരോടും വൃദ്ധജനത്തോടും അത് ആരായാലും തന്നെ നീ സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ, ഈ ക്രിസ്തീയ പുരോഹിതനോട് സംസാരിക്കണമേ, പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് വന്ന കൂട്ടരുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. പിതാവേ, എന്നൊരു ശബ്ദം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കേൾപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ശമൂവേലിന്റെ നാൾക്കളിൽ ദർശനം ദുർലഭമായിരുന്നു എന്നും അത് ജനങ്ങളെ പേടിച്ച് വിറച്ചവരാക്കി തീർത്തു എന്നും ഞങ്ങൾ അറിയുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും. ഞങ്ങൾക്ക് സ്വപ്നവും സ്വപ്നം കാണുന്നവരുമുണ്ട്. ഞങ്ങൾക്ക് പ്രാസംഗികരും അതിന്റെ ഭാഷാ പരിവർത്തകരുമുണ്ട്. എന്നാൽ ഒരു ദർശനം കർത്താവിന് വചനവുമായി വരികയും ശരിയാക്കി സ്വർഗീയ പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതായത് വനാന്തരത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, ആ ശബ്ദത്തെ ഇന്ന് പരിശുദ്ധ വീണ്ടും തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ വരവനായി തയ്യാറെടുക്കുവിൻ. അത് എത്ര വിചിത്രമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ശബ്ദത്തെ പുറത്താക്കി കളയുന്നതിനും ചേതനേറ്റതാക്കി കളയുന്നതിനുമായി മറ്റനേക ശബ്ദങ്ങളുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന ചെവി ആർക്കുണ്ടോ അത് ഒരു ദൈവകൃപയാലുള്ള കടന്നിലല്ലായിരിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും കുമ്പിട്ടിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരു വചനം അറിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ബൈബിൾ ഉപദേശമാണെന്നും അതുമായി നിങ്ങൾ സഹകരിച്ചിട്ടില്ലെന്നും അറിയാമെങ്കിലും എന്തുകൊണ്ടെന്നാൽ എന്തോ ചിലത് ഹോളിവുഡ് ശബ്ദം നിങ്ങളെ മറ്റെന്തോ ആക്കി തീർത്തിരിക്കുന്നു. ക്രിസ്തീയ പുരോഹിതന്മാരായ നിങ്ങളിൽ ചിലർ ബൈബിളിൽ ഒരു സ്ഥലം വാസ്തവമെന്ന് കണ്ടു. എന്നാൽ അത് നിങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സംഘടന പുറത്താക്കി കളയും എന്നും നിങ്ങൾ അറിയുന്നു. മാത്രമല്ല അത് വളരെ കൃത്യമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുന്നു. തെറ്റായ കാര്യത്തിലെടുത്തിരിക്കുന്ന ജനങ്ങളായി നിങ്ങൾ തെറ്റായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. പിതാക്കന്മാരും മാതാക്കളുമായി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുന്നില്ല, അവരെ ശരിയായി വളർത്താൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളാൽ കഴിയും വിധം ശ്രമിച്ചെന്നിരിക്കാം. എന്നിരിക്കലും അവർ ലോകപ്രകാരം തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളെ അവരുടെ മുന്നിൽ ഉദാഹരണമായിട്ടിടുക. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളടച്ചും എല്ലാ തലകളും കുമ്പിട്ടുകൊണ്ട് അവരെവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നതെന്ന സ്ഥലത്തെ കണ്ടുപിടിക്കാൻ ദാഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കാനിട വരട്ടെ. മാത്രമല്ല ഒരു കൈ ദൈവത്തിലേക്ക് ഉയർത്തി, കർത്താവേ, നിന്റെ ശബ്ദം എന്റെ എല്ലാ വിശ്വാസത്തെയും നിനക്കിഷ്ടമല്ലാത്ത എല്ലാത്തിനെയും എടുത്തു കളയട്ടെ എന്ന് ഞാൻ വാസ്തവമായി വാഞ്ചിക്കുന്നു. ഞാൻ എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാക്കി തീർക്കണമേ. നിങ്ങളുടെ കൈ ഉയർത്തുമോ? നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ ബൈബിൾ പറയുന്നു, യേശു പറഞ്ഞു, മറ്റെല്ലാ ശബ്ദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ നടുവിലും അപ്പോഴും ഒരു മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ പിൻപറ്റുക. നിങ്ങൾക്ക് നിങ്ങളുടെ വാഞ്ഛകൾ ലഭിക്കാൻ പോവുകയാണ്. കർത്താവേ, സമയം നീങ്ങുകയാണ്. എന്നാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നതെന്നാൽ വിശ്വസിച്ചവരെല്ലാം സ്നാനമേറ്റു എന്നാണ്. സ്വർഗീയ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, വാസ്തവമായി എത്തി പറഞ്ഞുകൊണ്ട് ആരെല്ലാം കൈകളെ ഉയർത്തിയോ, അതായത് അവർ വായിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനത്താൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു എന്നവർ കണ്ടുപിടിച്ചു, അവരിൽ പകുതി പേരെ പോലും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, ഞാനല്ല നോക്കേണ്ടത്, നോക്കേണ്ടത് നീയല്ലോ. ആ കൈ ഉയർത്തിട്ടുള്ള ഉദ്ദേശവും വസ്തുനിഷ്ഠതയും നിനക്കറിയാമല്ലോ. അവരുടെ ഹൃദയ താല്പര്യം ഈ മണിക്കൂറിൽ തന്നെ അവർക്ക് ലഭിക്കട്ടെ. ഈ ദിവസം മുതൽ, ഇപ്പോൾ മുതൽ, ഞാൻ ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും എടുക്കും. മാത്രമല്ല അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനെ പിൻപറ്റും. അവർ കടന്നു പോകുമ്പോൾ കവി പാട്ടുപാടിയതുപോലെ, തീർത്തും യേശുവിന് ഏകനായി കുരിശ് വഹിക്കേണ്ടി വന്നു, എന്നിട്ടും ലോകരെല്ലാം സ്വതന്ത്രരായോ? ഇല്ല, ഓരോരുത്തർക്കും ഒരു കുരിശ് വഹിക്കേണ്ടതുണ്ട്, അവിടെ എനിക്കായി ഒരു കുരിശുണ്ട് എന്നത് അവർ ഹൃദയത്തിൽ സ്വീകരിക്കാനിട വരട്ടെ. ഞാൻ വഹിക്കുന്ന ഈ പുണ്യാഹമായ കുരിശ് മരണം വരെ എന്നെ സ്വതന്ത്രമാക്കാതിരിക്കട്ടെ. അതിനുശേഷം ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുമ്പോൾ ഞാൻ അവന്റെ നീതിയിൽ എഴുന്നേറ്റ് വരും. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവന്റെ ശബ്ദത്തെ, അവന്റെ വചനത്തിന്റെ ശബ്ദത്തെ പിന്തുടർന്നിരുന്നു. കർത്താവേ, ഞാൻ അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിനക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ നാം നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റുപറച്ചിലുകളും നിങ്ങളുടെ പ്രതിജ്ഞകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞു ബാലൻ തന്റെ തലയെ ചുറ്റി തിരിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നെ അമ്പരപ്പിക്കുകയാണ്. സഭയ്ക്കും ഒരു ശബ്ദം അവിടെയുണ്ട്, നിന്റെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു. അത് സഭയിലുള്ള ഒരു ശബ്ദമാണ്. ഇപ്പോൾ രോഗസൗഖ്യം ആവശ്യമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, മാത്രമല്ല നിങ്ങൾ ശരിയെന്നറിയുകയും ദൈവത്തിന്റെ ഓരോ വചനത്തിനും വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് രോഗസൗഖ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഉയർത്തുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. കർത്താവേ, എനിക്കൊരു സൗഖ്യം ആവശ്യമായിരിക്കുന്നു, നിങ്ങളുടെ കൈകളെ ഉയർത്തു. ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് എന്ന ആ ശബ്ദത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊള്ളുക. ഓർക്കൂ, വചനം പറയപ്പെട്ടു കഴിഞ്ഞാൽ അതിന് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. മർക്കോസ് 11:22 യേശു പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും തന്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇപ്പോൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ തലകളെ കൊമ്പിട്ടുകൊണ്ട് നിങ്ങളുടെ ഏറ്റുപറച്ചിൽ നടത്തൂ. കർത്താവേ, ഞാൻ നിങ്ങളുടെ വചനത്തെ വിശ്വസിക്കുന്നു. നീ ഇന്നലെയും ഇന്നും എന്നും നിത്യം അനന്യനാണെന്ന വചനം എന്നോട് നീ പറഞ്ഞതിനെ ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ നടന്നു ചെന്ന് എന്റെ കൈകളെ ഈ ചെറു ബാലന്റെ മേൽ വെക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവയെല്ലാം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ കുഞ്ഞ് ജോസഫിന്റെ പ്രായം വരുന്ന കുഞ്ഞും ബാലനാണ്. അവൻ കുട്ടിയാകുന്നു. മാത്രമല്ല കർത്താവേ, ഞാൻ ശബ്ദം കേൾക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സ്വർഗീയ പിതാവെ, ഈ ശ്രോതാക്കളെ അവരുടെ ശരീര സൗഖ്യത്തിനായി ഞങ്ങൾ അവരെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല കർത്താവെ, ഇവിടെ ഒരു സാധുവായ കുട്ടിയും ഇരിക്കുന്നു. അവൻ ഈ സന്ദേശത്തുടനീളം എന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പിതാക്കന്മാരിൽ പെട്ട ഒരാൾ അവനെ അടുത്തിരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നു.
And as this church joined together to make every commandment that I know how to do, the rest belongs to you, Father. I'm walking down and laying hands on that child.
Medical ശാസ്ത്രത്തിലൂടെ ഈ ചെറിയ പയ്യന് ഒരു പ്രതീക്ഷയുമില്ല. എല്ലാറ്റിനും മുകളിലൂടെ സവാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം അവിടെ ഉള്ളതായി കാണുന്നു. ഈ സഭ ഒന്നായി ചേർന്നുകൊണ്ട് ഓരോ കൽപ്പനയെയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാവുന്നതുപോലെ നിവർത്തിക്കുകയാണ്. അതിന്റെ അടുത്ത ഭാഗം നിനക്കുള്ളതാണ് പിതാവേ. ഞാൻ താഴേക്ക് നടന്നു ചെന്ന് ആ കുഞ്ഞുമേൽ എന്റെ കൈകളെ വയ്ക്കുകയാണ്. പിതാവാം ദൈവമേ, യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ഇതിനെ കുറ്റം വിധിക്കുകയാണ്. ദൈവത്തിന് സൗഖ്യമാകുന്ന ശക്തി, ദൈവത്തിന് അധികാരം അടുത്ത 5 മിനിറ്റുകൾക്കുള്ളിൽ അവിടെ അവനിൽ വ്യത്യാസം ഉളവാക്കട്ടെ. അവരെല്ലാവരും അങ്ങയുടെ മുഖത്തിനായി ദൈവത്തിലേക്ക് വരട്ടെ. സ്വർഗീയ പിതാവേ, നീ ആ വാഗ്ദാനം നൽകിയിരിക്കുന്നു. നീ ആ വാഗ്ദത്ത് നൽകിയിരിക്കുന്നു. അത് മാത്രമേ എനിക്കറിയൂ. അത് പറയപ്പെട്ടിരിക്കുന്നത് പോലെ അത് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നീ ഇതിനോട് പറഞ്ഞാൽ അതിനാൽ എല്ലാ രോഗത്തിന്റെ പിശാചുക്കളെയും അന്യഥ ഈ ശ്രോതാക്കളെ ഉപദ്രവങ്ങളെ കെട്ടിയിരിക്കുന്ന, അതായത് ഈ ജനങ്ങളെ കെട്ടിയിരിക്കുന്ന സകല അവിശ്വാസത്തിന്റെ ആത്മാക്കളെയും യേശുക്രിസ്തു നാമത്തിൽ ഈ ജനങ്ങളിൽ നിന്ന് ദൂരം പോകൂ എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നു. അത് പറയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിന് ബഹുമാനത്തിനും മഹത്വത്തിനുമായി സംഭവിക്കാൻ വരട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. ഇപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനായാൽ മാത്രമല്ല, വിശ്വസിക്കുമെങ്കിൽ എന്തു സംഭവിച്ചാലും വിഷയമല്ല. അത് ചെയ്തില്ലെന്നിരിക്കലും ആ വിത്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ചിലത്, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, ഈ കുട്ടിയുടെ അവസ്ഥ എന്തായാലും ശരി, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വിത്തമിട്ടിരിക്കുന്നു വിശ്വസിക്കുക. അതായത് ഈ കുട്ടി സൗഖ്യം പ്രാപിക്കുമല്ലോ, എന്റെ രോഗം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും, ഒരാൾ മറ്റേയാൾക്കോട് പ്രാർത്ഥിക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലിടവരും. സാത്താൻ എപ്പോഴും ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾ മടങ്ങി വന്ന് സ്പാനിഷ് ചർച്ചിലേക്ക് വന്ന് ആ ഞായറാഴ്ച രാവിലെ നേരം വിശ്വാസത്തിന്റെ പ്രാർത്ഥന എനിക്കായി പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു. ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അതിന് വന്നു ഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നു, ആമേൻ പറയൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ സർവീസിനെ സഹോദരൻ റോസിനെ തിരികെ ഏൽപ്പിക്കുകയാണ്. സഹോദരൻ റോസ് ഇവിടെയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.